ഇന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹത്വം എന്ന ഒരു വിഷയമാണ്. മനുഷ്യ മനസ്സിൽ എപ്പോഴും ചേർന്നു പോകുന്ന ഒരു ചിന്ത, ദൈവം സ്നേഹമാകുന്നു എന്ന ചിന്തയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവെക്കുന്നതിനോട് ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചും വേദപുസ്തകം പങ്കുവെക്കുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നിടത്തൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് കൂടുതൽ വെളിപ്പാട് വേദപുസ്തകത്തിൽ കാണുന്നത്. സോ ഇന്ന് ഒരു ഭക്തൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നത് വളരെ കുട്ടികൾ കൂടെ മനസ്സിലാകുന്ന നിലയിൽ ഞാൻ ആ നിലയിലാണത് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാകാനുള്ളൊരു ഭാഷ. പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് യെഹെസ്കേലിന്റെ പ്രവചനം വായിക്കണ്ട, ഞാൻ ചിന്തിക്കാൻ പോകുന്ന വേദഭാഗങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, സങ്കീർത്തനം 18-ാം അധ്യായം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം, ഈ വേദഭാഗങ്ങളിൽ നിന്നാണ് ദൈവത്തിന്റെ മഹത്വത്തിൽ നാം കാണുന്ന ചില പ്രത്യേകതകളെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും യെഹെസ്കേലിന്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ കെബാർ നദീതീരത്ത് യെഹെസ്കേൽ ദൈവത്തെ അതിന്റെ പൂർണ്ണ മഹത്വത്തോടെ കണ്ടപ്പോൾ അവൻ കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ട മറ്റ് ചില ദൈവദാസന്മാരും അവരുടെ വർണ്ണലയിൽ ഇതൊക്കെ തമ്മിൽ എങ്ങനെ ഒത്തുപോകുന്നു, ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു ഭക്തന്റെ ഉള്ളിൽ വരുന്ന ചിത്രം എന്താ? യെഹെസ്കേൽ 1-ാം അധ്യായത്തിൽ പ്രധാന പ്രതിപാദ്യ വിഷയം ദൈവത്തിന്റെ സിംഹാസനം. എന്താണ് ദൈവത്തിന്റെ സിംഹാസനം? എങ്ങനെ ഇരിക്കുന്നു ദൈവത്തിന്റെ സിംഹാസനം? ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ ഉസ്സിയാവിന്റെ സിംഹാസനം മാത്രം കണ്ടു പരിചയമുള്ള യെശയ്യാവ് ഉസ്സിയാവ് ഇരുന്ന ആ മഹാപീഠത്തിന് മുമ്പിൽ പല ആവർത്തി ചെന്ന് നിന്നിട്ടുള്ള ഉസ്സിയാവ് യെശയ്യാവ് അന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് സാക്ഷാൽ സകല രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തിന്റെ കസേരയ്ക്ക് മുമ്പിൽ, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നിട്ട് ദൈവസിംഹാസനത്തിലെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവൻ വർണ്ണിച്ചു. വരുവാനിരിക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദൈവം യോഹന്നാനെ ഒരു വാതിൽ തുറന്ന് അതിലൂടെ അകത്ത് കയറ്റിയിട്ട് കൊണ്ടുപോയപ്പോൾ കാണിച്ചതും ദൈവസിംഹാസനത്തിന്റെ വർണ്ണനകളാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇവരെല്ലാം കാണുന്നതിന് മുമ്പ് ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ ഇവർ കാണാനിരുന്ന കാര്യങ്ങൾ, 18-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ ഒരുവൻ കണ്ടാൽ അതിന്റെ അകത്തുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് 18-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരുന്നു. പിന്നീട് മറ്റ് പല വേദഭാഗങ്ങളിലും ചെറുതായിട്ട് 1, 2, 3 വാക്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സവിസ്തരം ദാനിയേലും യെഹെസ്കേലും യോഹന്നാനും ദാവീദുമാണ് കൂടുതൽ ആധികാരികമായി ദൈവത്തെ കണ്ടിട്ട് അവന്റെ സിംഹാസനം സംബന്ധിച്ച് വർണ്ണിച്ചിട്ടുള്ളത്. സാവകാശത്തിൽ ചിന്തിക്കാം, യെഹെസ്കേലിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം അത് മുഴുവനായിട്ട് നാം വായിക്കാൻ പോവുകയാണ്. വായിച്ചു വരുമ്പോൾ ചേർന്ന് എല്ലാവരും ഒരു മനസ്സോടെ വായിക്കുന്നെങ്കിൽ നമുക്ക് വായിക്കുന്നതിനിടയ്ക്ക് ബോറടിക്കാതിരിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം, ദ ബുക്ക് ഓഫ് യെഹെസ്കേൽ, ചാപ്റ്റർ 1:4-28, 28. ഞാനത് വായിക്കാം, നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുക. ബൈബിളില്ലാത്തവർ ഇവിടെ അത് ശ്രദ്ധിക്കുക. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലൊരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ നാല് ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ, അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. ഓരോന്നിനും നന്നാല് മുഖവും നന്നാല് ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പു പോലെയും ആയിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് നാല് ഭാഗത്തും ചിറകിന്റെ കീഴെ മനുഷ്യ കൈകൾ ഉണ്ടായിരുന്നു. നാലിനും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുന്നോട്ട് പോകും. അവയുടെ മുഖരൂപമോ, അവയ്ക്ക് മനുഷ്യ മുഖമുണ്ടായിരുന്നു. നാലിനും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. നാലിനും കഴുക് മുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ രണ്ട് ചിറകുകൾ തമ്മിൽ തൊട്ടും ഈ രണ്ട് ചിറകുകൊണ്ട് ശരീരം മറച്ചുമിരുന്നു. അവയോരോന്നും നേരെ മുമ്പോട്ട് പോകും. പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അത് ആ തീ തേജസ് ഉള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ നാല് മുഖത്തിനു നേരെ ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് നാലിനും ഒരു ഭാഷ തന്നെ ആയിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു. അവയ്ക്ക് നാല് ഭാഗത്തേക്കും പോകാം, തിരിയുവാൻ ആവശ്യമില്ല. അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു. നാലിന്റെയും വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ട ഇടത്തേക്കൊക്കെയും അവ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും. അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായൊരു പളുങ്കു പോലെയുള്ള ഒരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. വിധാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾ നേർക്കുനേരെ വിടർന്നിരുന്നു. അതതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈരണ്ടുണ്ടായിരുന്നു. അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായി ഞാൻ കേട്ടു. നിൽക്കുമ്പോൾ അവ ചെറുത് താഴ്ത്തു. അവയുടെ തലയ്ക്ക് മീതിയുള്ള വിധാനത്തിന്മേൽ നിന്നും ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചെറുക താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതിയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു. സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ കേട്ടു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിനുള്ളത് ദൈവത്തിന്റെ ആത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്ന പരിശുദ്ധാത്മാവേ, അവിടുത്തെ മഹത്വത്തെ ആരാഞ്ഞറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നിക്ഷേപിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രസാദം തോന്നുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വത്തെ ആർക്കും വർണ്ണിപ്പാൻ കഴിയുകയില്ല. മനുഷ്യന്റെ വാക്കുകൾ അതിന് ഒത്തതല്ല കർത്താവേ. എങ്കിലും കർത്താവേ, അവിടുത്തെ എഴുതപ്പെട്ട തിരുവചനത്തിൽ വർണ്ണിച്ചിരിക്കുന്ന വാക്കുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അവിടുന്ന് രാജാവായി എന്നേക്കും വാഴുന്നു എന്ന കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഈ ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളും അസ്തമിച്ചുകൊണ്ട് വേരും കൊമ്പും ശേഷിക്കാതെ തീരാൻ പോകുമ്പോൾ നിന്റെ രാജ്യത്വം സംബന്ധിച്ചുള്ള വെളിപ്പാട് ഞങ്ങളുടെ കണ്ണുകളിൽ കൂടുതലായി കത്തേണ്ടിയിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് കർത്താവേ ആത്മ കണ്ണുകൊണ്ട് കണ്ടു നിൽക്കേണ്ട കാഴ്ചകളെ ധൈര്യത്തോടെ കാണുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് അറിയാവുന്ന വളരെ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് എഹെസ്കേൽ 4:1-4 മുതൽ 28 വരെ. അതിന്റെ അവസാനം എഹെസ്കേൽ പറയുന്നുണ്ട്, യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. ഞാനിന്ന് നിങ്ങളോട് ഈ അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പല മറ്റു ഭാഗങ്ങളിൽ ഭക്തന്മാര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കണ്ട കാഴ്ച ദൈവത്തിന്റെ ടോട്ടൽ ത്രോൺ, ദൈവത്തിന്റെ മുഴു സിംഹാസനത്തിന്റെ ഒരു 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 വെളിപ്പാടാണ്. ഈ വെളിപ്പാടിനോട് ചേർന്ന് പോകുന്ന വെളിപ്പാടുകൾ വേദപുസ്തകത്തിൽ ഉടനീളം പലയിടത്തങ്ങളിലായി കാണുന്നുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിക്കാം. ഇതിൽ ഒന്നാമത് നാം കാണുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ താഴഭാഗം, അതിന്റെ വർണ്ണനയാണ് ഇതിന്റെ ഏറിയ ഭാഗം. ദൈവം ഇരിക്കുന്ന ആ സിംഹാസനത്തിന്റെ താഴെയുള്ള ഭയാനകമായ ഭീവത്സമായ ആശ്ചര്യമായ വർണ്ണനകളാണ് 4:1-4:28 വരെയുള്ളതിൽ ഭൂരിഭാഗം വേദഭാഗം. അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ സിംഹാസനത്തിന്റെ വർണ്ണനകളാണ്. അതിന്റെ ഇടയ്ക്ക് സിംഹാസന ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സിംഹാസനത്തിന്റെ താഴെഭാഗം, സിംഹാസനത്തിന്റെ മുകളുഭാഗം, സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളാണ് എഹെസ്കേല് പ്രതിപാദിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന സിംഹാസനവും അതിന് മുകളിലുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ എഹെസ്കേൽ 1 നമ്മളെ കൊണ്ടുപോകുന്നത് സിംഹാസനത്തിന്റെ താഴെഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. സിംഹാസനത്തിന്റെ താഴെഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് അത്ഭുതകരമായിട്ട്. ആ താഴെഭാഗം ഞാൻ പറയുന്നത് കേവലം ഒരു 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 എന്താ പറഞ്ഞേ, കുറെ ഒരു സർക്കസിലെ അഭ്യാസികളുടെ അഭ്യാസ പ്രകടനം പോലെ നമ്മളിങ്ങനെ കോരിത്തിരിച്ച് കാണത്തക്കവണ്ണമല്ല ഞാൻ പറയുന്നത്. സി, എസക്കിയൽ കാണുന്ന ദൈവസിംഹാസനത്തിൽ അവൻ താഴെ നിന്ന് ദൈവസിംഹാസനം നോക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കുറിച്ചുള്ള കാഴ്ച കാണുന്നതോടൊപ്പം സിംഹാസനത്തിന്റെ അടിഭാഗം അവൻ വർണ്ണിച്ചപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാതെ മനുഷ്യന്റെ ചിന്തയിൽ ചിന്തിക്കാനോ ഭാവനയിൽ ഒരുക്കിയെടുക്കാനോ കഴിയാത്ത ഒത്തിരി പദപ്രയോഗങ്ങളും കാഴ്ചകളും പ്രതിഭാസങ്ങളും സംഭവ ബഹുലമായ ഒത്തിരി കാര്യങ്ങളും ഈ സിംഹാസനത്തിന് അടിയിൽ നടക്കുക. അതിന്റെ കാരണം എന്താണെന്നറിയോ, ഒരു മനുഷ്യൻ, ഞാനിത് ചിത്രമായിട്ടൊന്ന് വരയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല, കാരണം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിക്കും മുകളിലുമുള്ള വർണ്ണനകളെ ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വർണ്ണിച്ചെടുക്കാൻ കഴിയത്തില്ല. കാരണം വരയ്ക്കും തോറും കൂടുതൽ കൂടുതൽ നാം കൺഫ്യൂഷനായി പോകും, ദൈവത്തെ ആ നിലയിൽ വരച്ചെടുക്കാൻ കഴിയത്തില്ല. എങ്കിൽ ഒരാൾക്ക് എസക്കേൽ 1:1 മനസ്സിലാക്കി കൊടുക്കത്തക്കവണ്ണം ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചാലും നമ്മൾ 4 ജീവിയൊക്കെ വരച്ചു വരും, പക്ഷെ അതിന്റെ അകത്ത് മിന്നലുകൾ പുറപ്പെടുന്നതൊക്കെ എങ്ങനെ വരച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു മനുഷ്യന് എഴുതി വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പാടായി കൊടുത്താൽ മാത്രമേ ദൈവ സിംഹാസനത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് കിട്ടത്തുള്ളൂ. എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ച കാര്യം, ദൈവ സിംഹാസനത്തിന്റെ അടിഭാഗത്ത് നടക്കുന്ന 100,000 കാര്യങ്ങളുണ്ട്. ഒരേ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അണ്ടർ ദ ത്രോൺ. അതിന്റെ അവിടെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ അതിന്റെ മുകളിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്ത് എന്താണ് കാഴ്ച എന്നതാണ് എനിക്ക് വിസ്മരണീയമായി തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ അധ്യായം കൂടുതൽ പഠിക്കാനായിട്ടുള്ള താല്പര്യം തോന്നിയത്. നാം ഇപ്പോൾ വായിക്കുന്നത് സിംഹാസനത്തിന്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ചിന്തിച്ച് വന്ന് നാം സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും വർണ്ണിച്ച ശേഷമാണ് നാം സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത്. ഇതെല്ലാം നാം മേൽപ്പറഞ്ഞ വേദഭാഗങ്ങൾ, അതായത് ദാനിയേൽ, സങ്കീർത്തനം, വെളിപ്പാട് പുസ്തകം, ഇവയിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സിംഹാസനം സംബന്ധിച്ചുള്ള ഒരു ചിത്രം പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ നമുക്ക് ദൈവത്തെ വളരെ ബഹുമാനത്തോടെ വളരെ ആദരവോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാൻ കഴിയും. അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു പോവുകയാണ്. 1:4, ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും ഞാൻ കണ്ടു. ശ്രദ്ധിച്ചു നോക്കിയാൽ കേബാർ നദീതീരത്തെ യഗസ്കേൽ നിൽക്കുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ്, യഗസ്കേലിനെ ലക്ഷ്യമാക്കി വലിയൊരു കൊടുങ്കാറ്റ് വരികയാണ്. ഈ കൊടുങ്കാറ്റിന്റെ അകത്ത് യഗസ്കേൽ കാണുന്നത് ഒരു മേഘമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തയിൽ കാണാം, എ വേൾഡ് വിൻഡ്, ആ വിൻഡിന്റെ അകത്തൊരു മേഘം, ആ മേഘത്തിന്റെ അകത്ത് പാളിക്കത്തുന്ന ഒരു തീ. ഒരു കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റിന്റെ അകത്ത് മേഘം, മേഘത്തിന്റെ അകത്ത് പാളിക്കത്തുന്ന ഒരു തീ. നിങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് ഭക്തന്മാർ പ്രതിപാദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഈ ഒരു 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 ചലനാത്മകമായ കാര്യങ്ങൾ കാണാം. There is wind. അത് വിൻഡ് എന്നല്ല, കൊടുങ്കാറ്റ് എന്ന് തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദൈവം പ്രത്യക്ഷപ്പെട്ടിടത്ത് മേഘത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ട് വരുന്നിടത്ത്, ദൈവത്തിന്റെ പ്രസൻസ് കണ്ടിടത്തൊക്കെ തീയുടെ കാര്യവും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ കണ്ടവർക്കൊക്കെ മൂന്ന് കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 1, കാറ്റ്. അതിഭയങ്കരമായ കാറ്റാണ് ദൈവത്തെ കണ്ടവരുടെ എല്ലാം മുൻപിൽ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. There is a big wind. അതിങ്ങനെ ശക്തിയോടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റാ. ആ കാറ്റിന്റെ അകത്ത് അവർക്ക് മേഘത്തെ കാണാൻ കഴിഞ്ഞു. എനിക്കറിയത്തില്ല മേഘം എന്തിനാണ് മേഘം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി കണ്ടിട്ട് അവർക്ക് ജീവിച്ചിരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ സീനായമലയിലൊക്കെ അത് വായിക്കുന്നുണ്ട്, കൂരിരുൾ മൂടി മേഘത്തെ. കാരണം അത് ജനത്തോടുള്ള മതത്തിലായിരിക്കാം മേഘം കൂടെ ചേർന്ന് വരുന്നത് കാറ്റിനോടുകൂടെ. എന്നാൽ അതിലും അത്ഭുതം, ഈ കാറ്റിന്റെ കൂടെ തീയും കൂടെ വരുന്നുണ്ട്. സാധാരണ കാറ്റിൽ തീ കെട്ടുപോകും, പക്ഷെ ഈ ദൈവം വരുന്ന കൊടുങ്കാറ്റിന്റെ അകത്ത് എന്തുകൂടെ ചേർന്ന വരുന്നേ, പാളിക്കത്തുന്ന തീ. പ്രിയമുള്ളവരെ, ദൈവം എന്ന് ഭക്തന്മാർ ചിന്തിച്ചപ്പോഴൊക്കെ ദൈവത്തിന്റെ ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നിടത്തൊക്കെ കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്, കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. ഒന്നിനുടെ വാക്യം ഞാൻ നിങ്ങളുടെ അറിവിനായി, നിങ്ങൾ പഠിക്കുമ്പോൾ ചേർത്ത് പഠിക്കേണ്ടതിനായി ചിലത് വായിക്കണ്ട, വായിക്കാൻ പറയുന്നത് മാത്രം വായിച്ചാൽ മതി. യോബിന്റെ പുസ്തകത്തിൽ യോബ് ഒരു വലിയ കഷ്ടം കഴിഞ്ഞ ശേഷം തന്റെ സ്നേഹിതന്മാരുമായിട്ടുള്ള വലിയ വാദപ്രതിവാദത്തിന് ശേഷം നാം വായിക്കുന്നുണ്ട്, 38-ാം അധ്യായ യോബിന്റെ 1-ാം വാക്യത്തിൽ യഹോവ ചുഴലിക്കാറ്റിൽ യോബിനെ സംസാരിച്ചു. ദൈവം ശരിക്കും പറഞ്ഞാൽ യോബിന്റെ മുൻപിൽ ദൈവം ആത്മാവിൽ യോബിനെ കാണുക. അതുകൊണ്ടാണ് യോബ് അവസാനം പറഞ്ഞു, ഞാൻ ഇപ്പോൾ ദൈവത്തെ കണ്ടിരിക്കുന്നു, ഇത്ര നാളും കേട്ടിട്ടേ ഉള്ളൂ. ചുഴലിക്കാറ്റിന്റെ പ്രസൻസോടുകൂടിയാ ദൈവത്തെ ആർക്ക് കാണാൻ പറ്റിയത്? യോബിൽ. ഓർക്കുക പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലുള്ള മുഴുവൻ സാധനങ്ങളെയും അടിച്ചു തകർക്കാൻ കഴിയുന്ന, അമേരിക്കക്കാരൊക്കെ വിവിധ പേരുകൾ ഇടുന്ന ഒത്തിരി ഒത്തിരി കാറ്റുകളെ കുറിച്ചൊക്കെ നാം കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വരുന്ന കൊടുങ്കാറ്റ് മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത കൊടുങ്കാറ്റാ. സോ ഇഫ് യു വാണ്ട് ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, ഫസ്റ്റ് യു ഹാവ് ടു എക്സ്പീരിയൻസ് ദിസ് വേൾഡ് വിൻഡ്. ദൈവത്തെ കാണുവാൻ ഒരുവൻ ആഗ്രഹിച്ചു നിൽക്കുന്നെങ്കിൽ ഒരു പക്ഷേ ആ കാഴ്ചയ്ക്കകത്ത് അവൻ ഈ കൊടുങ്കാറ്റിനെ അനുഭവിച്ചേ മതിയാവും. കാരണം ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നിടത്ത് കൊടുങ്കാറ്റോടുകൂടെ ദൈവം വരുന്നതായിട്ടാ കാണുന്നത്. അതുകൊണ്ടാണ് യോബിന്റെ 38:1 പറഞ്ഞിരിക്കുന്നത്, അവൻ ചുഴലിക്കാറ്റിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഇനി നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 104-ാം സങ്കീർത്തനം 4 വായിക്കണ്ട. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കുന്നു, കാറ്റ് അവന്റെ ദൂതന്മാരാ. വേറെവർ ഗോഡ് ഗോസ്, ദൈവം പോകുന്നിടത്തൊക്കെ തന്റെ എസ്കോർട്ടായിട്ട് തന്റെ കൂടെ പോരുന്ന ഒരു പ്രതിഭാസമാ കാറ്റ്, കാറ്റ്, കൊടുങ്കാറ്റ്. എബ്രായർ 12:1 സീനായിൽ മലയിൽ വന്നത് ഒരു കൊടുങ്കാറ്റായിട്ട്. നമുക്ക് വേണമെങ്കിൽ എബ്രായർ 12:1 വായിക്കാം, അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നത്.
ആകയാൽ നാമും,
12:20 12:18 വായിച്ചു.
സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ്.
ശ്രദ്ധിക്കുക, ദൈവം സീനായ് മലയിൽ വന്നപ്പോൾ ദൈവം വന്ന ആ വരവിന്റെ സന്നാഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊരു സന്നാഹം എന്തായിരുന്നറിയോ? കൊടു കാറ്റായിരുന്നു. സങ്കീർത്തനം 18:10 കാറ്റ് സംബന്ധിച്ച് ദാവീദ് പറയുന്നുണ്ട്. നാം സങ്കീർത്തനം 18 കുറെ കൂടെ സവിസ്തരം ചിന്തിക്കുന്നുണ്ട്. സങ്കീർത്തനം 18:10 അവിടെ ദാവീദ് ദൈവത്തെ കാണുമ്പോൾ അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിന്റെ ചിറകിന്മേൽ ഇരുന്ന് പറപ്പിച്ചു. There's wind. യെഹെസ്കേൽ 10:13 വാക്യത്തിലും നാം യഹോവ കാറ്റിൽ വരുന്നതായിട്ട് വായിക്കുന്നുണ്ട്. യെഹെസ്കേൽ 10:13 ആ വേദഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം.
ഞാൻ കേൾക്കെ ചുഴലികൾ എന്ന് പേർ വിളിച്ചു.
ചക്രങ്ങൾക്കോ ഞാൻ
കേൾക്കെ
ചുഴലികൾ എന്ന്
പേർ വിളിച്ചു.
നാം യെഹെസ്കേൽ 1 യഹോവയുടെ സിംഹാസനത്തിന് താഴെയുള്ള ചക്രങ്ങളെ കുറിച്ചൊക്കെ വായിച്ചു. അതിൽ ഒത്തിരി കണ്ണുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കാം. ഈ കണ്ണുകൾ നിറഞ്ഞ ചക്രത്തിന്റെ കാഴ്ച യെഹെസ്കേൽ പിന്നെ കാണുമ്പോൾ പറയുകയാണ്. 10:13 ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ, ചുഴലിക്കാറ്റെന്ന യഹോവയുടെ വിധാനത്തിന് കീഴിലുള്ള ജീവികളുടെ അടിയിൽ പിടിപ്പിച്ചിരിക്കുന്ന ചക്രങ്ങൾ കിട്ടിയിരിക്കുന്ന പേര് തന്നെ എന്താണെന്നറിയോ?
ചുഴലി.
അപ്പം ദൈവത്തിന്റെ പ്രസൻസിൽ എപ്പോഴും ഭക്തന്മാർ ഏറ്റവും ശക്തമായി എക്സ്പീരിയൻസ് ചെയ്തത് കാറ്റായിരുന്നു, കൊടുങ്കാറ്റ്. സീനായ് മലയില് യോബ്, യെഹെസ്കേൽ ഇവരെല്ലാം ദൈവത്തിന്റെ കാറ്റിനെ എക്സ്പീരിയൻസ് ചെയ്തു. അതാണ് നമ്മൾ യെഹെസ്കേലിന്റെ 1 വായിച്ചത്. വലിയൊരു കൊടുങ്കാറ്റും അതിലൊരു മേഘവും. ഈ വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കാൻ കാരണം ഈ യെഹെസ്കേല് കണ്ടത് മറ്റ് ദൈവദാസന്മാർ കണ്ടതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു എന്നാണ് നാം ഇതിൽ നിന്ന് പഠിക്കുന്നത്. ദാവീദ് പറയുന്നു, അവൻ മേഘങ്ങളിൽ കാറ്റിനെ അവൻ ഇരുന്ന് അതിനെ തന്റെ ദൂതന്മാരാക്കിക്കൊണ്ടുവരുന്നു. ഈ കാര്യം യെഹെസ്കേല് കാണുന്നതിന് മുമ്പ് ദാനിയേൽ ദാവീദ് കണ്ടു. ദാവീദ് ദൈവത്തിന്റെ ദർശനത്തിൽ കണ്ടു. ദൈവത്തിന്റെ കൂടെ വരുന്ന കാറ്റിനെ ദാവീദ് കണ്ടു. അതുകൊണ്ട് താൻ പാട്ടെഴുതിയപ്പോൾ ആ പാട്ടിന്റെ അകത്ത് ദാവീദ് പ്രത്യേകം എഴുതി, അവന്റെ കൂടെ വരുന്ന കാറ്റ്, അവന്റെ ദൂതന്മാരാണ് കാറ്റ്, അവന്റെ ദൂതന്മാരാണ് കാറ്റ്. 2, നാം അവിടെ വായിക്കുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും. 2 പദം ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ അവൻ കണ്ട മറ്റൊരു കാഴ്ച മേഘമാണ്. മേഘം നമുക്ക് വായിക്കാൻ ആവർത്തന പുസ്തകം 4:11 വാക്യത്തിൽ സീനായി മലയിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ കാറ്റിന്റെ കൂടെ മേഘവും ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നത് കൊണ്ട് യെഹെസ്കേൽ കാണുന്നതിനും മുമ്പ് തന്നെ കർത്താവിന്റെ പ്രത്യക്ഷത ഇതിനു മുമ്പ് നടന്നിടത്ത് മേഘം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം. ആവർത്തനം 4:11 വാക്യം. പർവ്വതത്തിന്റെ അടിവാരത്ത് നിങ്ങൾ നിന്നപ്പോൾ ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ആ സംഭവങ്ങളിൽ കൊടുങ്കാറ്റിന്റെ കാര്യം നാം ചിന്തിച്ചു. ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, ദൈവം വന്നിടത്തൊക്കെ കൊടുങ്കാറ്റിനോടുകൂടെ മേഘവും വരുന്നുണ്ട്, മേഘവും വരുന്നുണ്ട്. ഇനി നിങ്ങൾ പുറപ്പാട് പുസ്തകം 19:16 അതിന്റെ യഥാർത്ഥ ഹിസ്റ്ററി. ഇത് മോശ എടുത്തു പറയുന്നുള്ള ആവർത്തന പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 19:16 ഇത് നടന്നിടത്ത് എന്താ സംഭവിച്ചത്? 19:16 എക്സോഡസ്, 3 നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും. ശ്രദ്ധിക്കു പ്രിയുള്ളവരെ, യെഹെസ്കേൽ പ്രവചനത്തിന്റെ 1 ആധാരമാക്കി നടക്കുന്ന കാര്യം എന്നായി പറയുന്നു. പക്ഷെ യെഹെസ്കേൽ കണ്ട കാര്യങ്ങൾ അതിന് പിന്നിലും അതിന് ശേഷവും അതേ രീതിയിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് എ കോമൺ ഫിനോമിന. ഇതൊരു ഒരു പൊതുവായ ഒരു 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 രീതിയാണ്. ദൈവം വരുന്നിടത്ത് എന്ത് പ്രത്യക്ഷപ്പെടുന്നു? ദൈവത്തിന്റെ മേഘവും പ്രത്യക്ഷപ്പെടുന്നു. 3, നമ്മൾ യെഹെസ്കേൽ പ്രവചനം 1 ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ പിന്നെ വന്നത് എന്താണ്? ദൈവം വന്നപ്പോൾ കൂടെ വന്നത് എന്താ? പാളിക്കത്തുന്ന തീ. നാം ഇങ്ങനെ പഠിച്ചാലുള്ള ഒരു ഗുണം, നമുക്ക് ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായി പഠിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ മനോനിർണയങ്ങളല്ല ദൈവത്തെ പഠിക്കുന്ന കാര്യത്തിൽ നാം കൊണ്ടുവരണ്ടേ. ദൈവത്തെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹിക്കുമ്പോൾ വെരി ബെസ്റ്റ് അറിയാൻ ആഗ്രഹിക്കണം, ഏറ്റവും നല്ലത് അറിയാൻ ആഗ്രഹിക്കണം. നിങ്ങൾ ഈ സ്കൂളിലൊക്കെ ഈ എന്താ പറയുന്നേ ടേബിൾ പഠിക്കുമ്പം അത് 1 × 1 = 1, 2 × 2 = 4, 3 × 3 = 6. അതിന്റെ അകത്ത് ടേബിളിൽ ഒരു സംഖ്യ മിസ്സാകുന്നില്ല. നിങ്ങൾ കണക്ക് പഠിച്ചപ്പോൾ നിങ്ങൾ കാണിച്ചൊരു ജാഗ്രത ഉണ്ടായിരുന്നു, 2 + 2 = 5 എന്ന് നിങ്ങളുടെ കുട്ടി പറയുമ്പോൾ, അമ്മ അടുക്കളയിൽ നിന്ന് ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ 2 × 2 = 4 എന്ന് പറയാതെ 5 എന്ന് ഉറക്കെ പറയുന്ന കുട്ടിയെ അവിടെ നിന്ന് അമ്മ എന്തായിരിക്കും പറയുന്നത്? അവൻ ഫീസൊക്കെ കൊടുക്കുന്നുണ്ട്, ഇത്രയൊക്കെ നമ്മൾ അവനോട് ചെലവ് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ പക്ഷം അവൻ തെറ്റാണെങ്കിലും പഠിക്കുന്നുണ്ടല്ലോ എന്നാണോ അമ്മ ചിന്തിക്കുന്നത്? അല്ല, ഫീസ് കൊടുത്ത അപ്പനും അമ്മയ്ക്കും കൊച്ചു പഠിക്കുന്നത് കറക്റ്റായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്, യഥാർത്ഥമായിരിക്കണം. പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ കണിശം നഷ്ടപ്പെടുകയും അവിടെയെല്ലാം നമ്മുടെ മനോബോധങ്ങളെ കയറ്റിവെക്കുകയും ചെയ്ത ശേഷം നമ്മൾ മൊത്തത്തിൽ എന്താ ഇത് ഒരു 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 കപ്പ കുഴക്കുന്നത് പോലെ ആക്കി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെയല്ല, എനിക്കിപ്പോൾ ഒരു കുട്ടികൾ പഠിക്കുന്നവരിൽ പഠിക്കുമ്പോഴാണ് എനിക്കത് സന്തോഷം തോന്നുന്നത്. ദൈവം പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ആവർത്തിക്കപ്പെട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യം കൊടുങ്കാറ്റ്, മേഘം, 3 പാളിക്കത്തുന്ന ഒരു തീ. ദൈവം പ്രത്യക്ഷപ്പെട്ടിടത്തൊക്കെ പ്രിയമുള്ളവരെ, ദർ ഇസ് ഫയർ. മനുഷ്യർ കാണാൻ കഴിയാത്ത അതിഭയങ്കരമായ തീയുടെ പ്രത്യക്ഷതകൾ കാണുന്നുണ്ട്. ഇത് എഗസ്കേല് കണ്ടു. ഇത് എഗസ്കേല് കണ്ടതിന് മുമ്പ് ഈ തീ കണ്ടവരുണ്ട്. ഈ തീ കണ്ട അവരെല്ലാം ദൈവത്തെ കണ്ടപ്പോൾ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നാണെന്നറിയോ? ദൈവത്തിന്റെ തീയെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഈ എഗസ്കേൽ പ്രവചനം 1:1 തന്നെ തീയെ കുറിച്ച് പല ഭാഗം പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ആദ്യം ഇത് തീയായിട്ട് കണ്ട പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തെ കണ്ടപ്പോൾ ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ തീ ഉണ്ടായിരുന്നതായിട്ട് നാം വായിക്കുന്നു. പുറപ്പാട് 24:17, എക്സോഡസ് ചാപ്റ്റർ 24:17, യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ദൈവം സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ ദൂരെ നിന്ന് ഇസ്രായേൽ മക്കൾ ആ മൊത്തത്തിലുള്ള കാഴ്ചയെ അവർക്ക് ഇത്രേ കാണാൻ കഴിഞ്ഞത്, മൊത്തം പർവ്വതം എന്ത് ചെയ്യുക?
തീ കത്തുക.
ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷന്റെ അകത്ത് there is wind, there is cloud, and there is fire. വെറുതെ അല്ല ദൈവം അങ്ങ് വരുന്നത്. ഇത് കൂടാതെ ദൈവത്തിന് വരാൻ പറ്റത്തില്ല, കാരണം അവന്റെ മഹത്വം അത്രയ്ക്കും വലുതാ. തീയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം അതല്ല. നമ്മൾ പിന്നീട് ആവർത്തന പുസ്തകത്തിലൊക്കെ ഒത്തിരി സ്ഥലത്ത് വായിക്കുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ അവൻ തീയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോൾ അല്ലേ, വീണ്ടും വീണ്ടും മോശം ഈ കാര്യം എടുത്തിടുക. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ മോശ ഈ സീനായ് മലയിൽ നടന്ന സംഭവത്തെ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ 4:10 വായിച്ചാൽ മോശയുടെ മനസ്സിലെ ആഗ്രഹം, ദൈവം പങ്കുവെക്കുന്ന ആഗ്രഹം നമുക്ക് അതിനകത്ത് കാണാം. 4:10,
വിശേഷാൽ
ശ്രദ്ധിക്കുക, നിങ്ങൾ യഹോവയെ കണ്ടപ്പോൾ വിശേഷാൽ ഹോരേബിൽ
ദൈവമായ യഹോവയുടെ സന്നിധിയിൽ
നിന്ന
ദിവസത്തിൽ
മറക്കരുത്. ഹോരേബിൽ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾ കണ്ട കാഴ്ച, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. വെറുതെ അങ്ങ് പറഞ്ഞു പോയിരുന്നു, പുക പോലെ ഏതാണ്ട് ഉണ്ടായിരുന്നു, എന്നറിയത്തില്ല, ഒരു കാറ്റ് അത് വഴി വന്നതായിട്ട് തോന്നി. മോശയോട് പറയുമ്പോ പറയാണ്, നിങ്ങൾ വിശേഷാൽ ഹോരേബിൽ കണ്ട കാര്യങ്ങൾ മറക്കരുത്. കാരണം എന്നാണെന്നറിയോ? ഭൂമിയിൽ ഇന്ന് വരെ ഒരു ജനതയും കാണാത്ത കാഴ്ചകളാ യഹോവയുടെ പ്രത്യക്ഷതയിൽ അവർ കണ്ടിട്ടുള്ളത്. പാളിക്കത്തുന്ന തീ, അത് കൊടുങ്കാറ്റിന്റെ അകത്തായിരിക്കുന്നേ, അതിന്റെ അകത്തൊരു മേഘവും എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത അസഹനീയമായ കാഴ്ചകളാ. നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? There is wind, and inside the wind there is fire, and there is cloud. ഇതെല്ലാം അവിടെ എങ്ങനെ വടം വരച്ച് മനസ്സിലാക്കി കൊടുക്കാം പിള്ളേരെ? ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, കണ്ട നിങ്ങള് മറക്കരുത്. എന്നിട്ട് അതിന്റെ 11 അത് വീണ്ടും മോശം ഓർപ്പിക്കും പറയുകയാണ്, പർവ്വതം ആകാശ മധ്യത്തോളം തീ കാളിക്കത്തിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, താഴോട്ടൊക്കെ വായിക്കുമ്പോൾ ദൈവം തീയിൽ നിന്ന് നമ്മളോട് ഉത്തരം അരുളി. 5:4 യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു. 3:11-36 അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു, ഭൂമിയിൽ തന്റെ മഹത്തായ തീ നിന്നെ കാണിച്ചു. ശ്രദ്ധിക്കുക, ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. There is fire. 97 സങ്കീർത്തനം 3 വാക്യമാണ് ഈ റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദഭാഗം. അവിടെ ഭക്തൻ ദൈവത്തിന്റെ ദർശനം ആത്മാവിൽ കണ്ടിട്ട് എഴുതിയ പാട്ടിൽ അവൻ ഇങ്ങനെ പാടി, തീ അവന് മുൻപായി പോകുന്നു. തീ അവന് മുൻപായി പോകുന്നു, ദൈവത്തിന് മുൻപായിട്ട് തീയാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ കർണാടകയിലെ ചീഫ് മിനിസ്റ്റർ വരുന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നേ, അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ റോഡുകളെല്ലാം ബ്ലോക്ക് ആക്കും. പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ ഓരോ കമ്പും കോലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴേ അറിയാം ഏതോ VIP വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പ് പോലീസുകാരുടെ അകമ്പടി, പൈലറ്റ് വാഹനങ്ങൾ, ആംബുലൻസ്, അതിന്റെ എല്ലാ നടുവിലാണ് ആര് വരുന്നത്? ഈ 5 ഇഞ്ച് വലിപ്പമുള്ള ഈ മനുഷ്യൻ വരുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നു ദൈവം വരുന്നെങ്കിൽ, ദൈവം വരുന്നതിന് മുമ്പ് ആദ്യം എസ്കോർട്ടായിട്ട് ആരാ വരുന്നത്, പൈലറ്റായിട്ട് ആരാ വരുന്നത്, അവന് മുൻപായി തീ പുറപ്പെടുന്നു. ഇറ്റ് മീൻസ് ദൈവത്തെ നിങ്ങൾ ആദ്യം കാണണമെങ്കിൽ തീയെ സ്പർശിച്ചേ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ, തീയുടെ മുമ്പിൽ തീയെ അനുഭവിച്ചിട്ടേ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ യഹെസ്കേൽ കാണുന്നതിന് മുമ്പ് പുള്ളി ആദ്യം അനുഭവിച്ചത് ഈ വ്യക്തിയെ ഒന്നുമല്ല, ആദ്യം പുള്ളി അനുഭവിച്ചത് കൊടുങ്കാറ്റും തീയും മേഘമൊക്കെ ഇതെല്ലാം കണ്ട് കറങ്ങി നിൽക്കുന്നതിന് ശേഷമാണ് ശുക്രസ്വർണം മുകളിലോട്ടും താഴോട്ട് തീയുമായിരിക്കുന്ന ഈ മനുഷ്യ സാദൃശ്യത്തിലുള്ള രൂപത്തെ കണ്ടത്. പക്ഷെ അത് കാണുന്നതിന് മുമ്പ് യു ഹാവ് ടു ഗോ ത്രൂ ദിസ് ഹോൾ എക്സ്പീരിയൻസ്. ദ സെയിം എക്സ്പീരിയൻസ് അതർ പീപ്പിൾ ഓൾസോ ഹാഡ്. അതാ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, തീയവന്റെ മുമ്പായി പോകുന്നു. ഈ മനുഷ്യൻ എങ്ങനെയാ കണ്ടേ, കേബാർനദി തീരത്ത് യഹെസ്കേല് ജീവിക്കുന്നതിന് മുമ്പ് സങ്കീർത്തനം എഴുതിയ ഭക്തൻ കണ്ടു ദൈവം വരുന്നതിന് മുമ്പ് തീ ആദ്യം വരുന്നു. എന്താ പ്രിയുള്ളവരെ, നമ്മുടെ ദൈവം ആരാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുൻപിൽ ദൈവത്തെ പൈലറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ തീയാണ്, തീ വരുന്നതിന്റെ പുറകെയാണ് ഹരളി ദൈവം വരുന്നത്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കാഴ്ചകൾ താഴോട്ട് എണ്ണി എണ്ണി പറയുന്നതിന് മുമ്പുള്ള മുഖപുര, ഇൻട്രഡക്ഷൻ എഴുതിയതിന്റെ അകത്ത ഈ തീയും കൊടുങ്കാറ്റും മേഘവും ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തെ തന്നെ ഒരു മനുഷ്യൻ കണ്ടാൽ എന്തായിരിക്കും, തീ അവന് മുൻപായി പുറപ്പെടുന്നു. യെശയ്യാവിന്റെ വായിക്കണം, നമുക്കറിയാം യെശയ്യാ പ്രവചനം 33:4 ആർ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കൽ പാർക്കും, ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ വസിക്കും. യെശയ്യാവ് ദർശനത്തിൽ കണ്ടിട്ട് പറയാണ് ഹി ഈസ് എ എവർ ലാസ്റ്റിംഗ് ബേണിംഗ്. അതാണ് നമ്മൾ വായിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 33:3-4 ഹി ഈസ് എൻ എവർ ലാസ്റ്റിംഗ് ബേണിംഗ്. ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ തീ എന്നാണ്. എബ്രായ ലേഖനം 12:29 അവൻ ദഹിപ്പിക്കുന്ന അഗ്നി അല്ലയോ, ദൈവത്തെ അവിടെ തീ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കരിയാവ് 2:5 ഇതൊന്നും വായിക്കണ്ട, അവൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ ചുറ്റിയാൽ അത് മറ്റുള്ളവർക്ക് തോന്നുന്നത് തീ മതിലായിട്ട, അവൻ ഈസ് എ ഫയർ വോൾ. സങ്കീർത്തനം 104:4 എഴുതിയിരിക്കുന്നത് അവൻ കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. അഗ്നിജ്വാല അവന്റെ ശുശ്രൂഷകന്മാരാ, ഫയർ ദൈവത്തിന്റെ സിംഹാസനത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു 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 കാര്യമാണ് ഫയർ. ഫയർ അവൻ പോകുന്നതിന് മുമ്പ് ഫയർ പോകുന്നു, അവന്റെ ദൂതന്മാരായിട്ട് ഫയർ സേവിക്കുന്നു. അവനെ കുറിച്ച് പറയുന്നത് ഹീസ് ആൻ എവർ ലാസ്റ്റിംഗ് ബേണിംഗ്. അവന്റെ മറ്റൊരു പേര് അവൻ കത്തുന്ന തീയാണ്. അവൻ സംസാരിച്ചതിനെ കുറിച്ച് പറയുന്നത് അവൻ തീയിൽ നിന്നും സംസാരിച്ചു. അവൻ ഇറങ്ങിയ സ്ഥലത്തെ മൊത്തത്തിൽ കണ്ടപ്പോൾ കത്തുന്ന തീ പോലെ അവർക്ക് ആ പർവ്വതത്തെ തോന്നി. സോ ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ ദൈവത്തോട് ചേർന്ന് വരുന്നത് ദർ ഇസ് ഫയർ. ഇനി നമ്മൾ യെഹെസ്കേൽ പ്രവചനം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഇൻട്രഡക്ഷനാണ്. അവൻ കണ്ട ദൈവത്തെ, അവന്റെ സിംഹാസനം വരുന്ന വരവിൽ, ആ വരുന്ന പാതയിൽ അവൻ കണ്ട കാര്യങ്ങളാണ് ഇത് മൂന്നും. ഇനി നമ്മൾ യെഹെസ്കേൽ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലേക്ക് വീണ്ടും വരാം. ഇത് ദർശനം, ഈ തീയുടെ ദർശനം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് സങ്കീർത്തനം 18. ഈ യെഹെസ്കേലും യോഹന്നാനും കാണുന്ന ഇതേ വെളിപ്പാട് സങ്കീർത്തനത്തിൽ ദാവീദ് കണ്ടിട്ട് ദാവീദ് 18:8 പറയുന്നുണ്ട് സങ്കീർത്തനം, അവന്റെ മൂക്കിൽ നിന്നും പുക പൊങ്ങി. ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗത്ത് ദാവീദ് പറയുക, അവന്റെ വായിൽ നിന്നും തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ അവങ്കൽ നിന്ന് ജ്വലിച്ചു ജ്വലിച്ചു. ഇപ്പോഴുള്ളൊരു നിഹത ഒന്ന് ഒരു ഒരു സിനോപ്സിസ്, അതായത് ഈ സങ്കീർത്തനം 18 യെഹെസ്കേലും ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഇവരെല്ലാം കോമൺ ആയിട്ടാണ് ഈ കാഴ്ച കാണുന്നത്. തീ അവന്റെ പുക മൂക്കിൽ നിന്ന് പുറപ്പെട്ടു. ഇത് പണ്ട് സിഗരറ്റ് വലിക്കുന്നതിന് ന്യായീകരണമായിട്ട് ഈ വാക്യൊക്കെ എടുത്ത് ആൾക്കാർ പറയാറുണ്ട്, കാരണം ദൈവത്തിന്റെ മൂക്കിൽ നിന്ന് പുക. അയ്യോ പ്രിയമുള്ളവരെ, ദൈവം ഹീസ് എ ബേണിങ് ഫയർ, ദൈവം കത്തുക, കത്തുന്ന തീയായിട്ടാണ് ഇവർക്കെല്ലാം കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ സിംഹാസനത്തിന്റെ മുകളിലെ ഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കാര്യം പറയുമ്പോൾ അവന്റെ പകുതി ഭാഗം തീയായിട്ട് അവർ കണ്ടത്. ദേർ ഇസ് ഫയർ. ആ ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ദാവീദും കാണുന്നത് ഇതേ കാഴ്ചയാ. തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. ഇനിയും ഇവരെല്ലാം തീ കണ്ടെങ്കിൽ ഇതിനോട് ചേർത്ത് നിർത്തി ഒരാളും കൂടെ കണ്ട തീയുടെ കാര്യം വായിച്ച ശേഷം നമുക്ക് യെഹെസ്കേൽ 1 ദാനിയൽ 7:9 ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7:9 അവിടെ ദൈവത്തെ കണ്ടപ്പോൾ ദാനിയലും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ദൈവത്തെ കാണുന്നത്. 7:9 ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു, അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാല. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം, സിംഹാസനത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. ആ സിംഹാസനം ദാനിയേൽ കണ്ടപ്പോഴും എക്സാക്ട് ദാനിയേൽ കണ്ടത് എന്താണെന്നറിയോ? അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും. ശ്രദ്ധിക്കുക, രഥചക്രങ്ങൾ കത്തുന്ന തീയും. യെഹെസ്കേൽ 10 അവന്റെ ചക്രങ്ങളെ ചുഴലി എന്ന് വിളിച്ചിരിക്കുന്നു. ആ ചക്രത്തെ തന്നെ ദാനിയേൽ കാണുമ്പോൾ ദാനിയേൽ ആ ചക്രത്തെ കാണുകയാണ്, രഥചക്രം. ദൈവത്തിന്റെ സിംഹാസനം പ്രിയമുള്ളവരെ, ഇതൊരു അബ്സല്യൂട്ട് ഒരു രഥവാ. ഇറ്റ് ഈസ് എ മൂവബിൾ ത്രോൺ, മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു 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 ത്രോണാ. അതിന്റെ ആ അടിയിൽ ചക്രങ്ങൾ ചുഴലി എന്ന് ഒരു ദൈവഭക്തൻ വിശേഷിച്ചപ്പോൾ ദാനിയേൽ ആ ചക്രത്തെ നോക്കിയിട്ട് പറയുകയാണ്, ആ രഥചക്രങ്ങൾ എങ്ങനെയായിരുന്നു? ആ ചക്രങ്ങൾ അഗ്നിജാല പോലെ കത്തുന്ന തീ അതിൽ ഉണ്ടായിരുന്നു. 10 ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോകുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന പ്രതിഭാസങ്ങളാണ് പ്രിയമുള്ളവരെ. There is a fire. തീക്കനൽ അവന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോകുന്നു, തീ അവന് മുൻപായിട്ട് പോകുന്നു, അവന്റെ മൂക്കിൽ നിന്നും പുക വരുന്നു. ഇനിയും സിംഹാസനത്തിൽ ദാനിയേൽ കാണുന്നത് എന്താ? അവന്റെ രഥങ്ങൾ എങ്ങനെയുള്ളതാണ്? കത്തുന്ന തീയായും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയായും വരുന്നു. വാക്യം 10, ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴി. ഇവരെല്ലാം കാണുമ്പോൾ ഒരു ഫയർ, ഫയറിന്റെ അറ്റ്മോസ്ഫിയറാണ് ദൈവത്തിന്റെ സിംഹാസനത്തിൽ. അഗ്നി നദി, അഗ്നി അവന് മുമ്പായിട്ട് പോകുന്നു, അഗ്നിജ്വാലകളെ അവൻ തന്റെ ശുശ്രൂഷകന്മാരാക്കുന്നു, അവന്റെ രഥചക്രങ്ങൾ കത്തുന്നു, ഫുൾ ഓഫ് ഫയർ. യെഹെസ്കേൽ 1 വാ, നമുക്ക് വീണ്ടും യെഹെസ്കേൽ കണ്ട ഈ കാഴ്ചകളുമായിട്ട് മറ്റ് ഭക്തന്മാരുടെ കാഴ്ചകൾ പൊരുത്തപ്പെടുന്നുവെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. ഓൾ വാട്ട് ദ പ്രോഫറ്റ് യെഹെസ്കേൽ ഹാഡ് സീൻ ഈസ് എക്സാക്ട്ലി ദ ഗ്ലോറി ഓഫ് ഗോഡ്. അത് എന്നും തുടർമാനമായി നിൽക്കുന്ന ദൈവത്തിന്റെ ഗ്ലോറി തന്നെയാണ്. യഹോവയുടെ ചക്രം കത്തുന്നു. ചക്രം കത്തുന്ന പറഞ്ഞ കരൂബുകളുടെ അടിയിൽ തിരിയുന്ന ചക്രങ്ങൾ കത്തുന്ന കാഴ്ച ഒരാളല്ല കണ്ട, പലരും കണ്ടു. There is no change in it. അതിൽ മാറ്റമില്ല. ഭക്തന്മാരെല്ലാം ദൈവത്തെ കാണുമ്പോൾ തീ അവങ്കിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കാണുന്നു. അവന്റെ ചക്രങ്ങൾ, അവന്റെ സിംഹാസനം അഗ്നി കൊണ്ട് നിറയപ്പെട്ടതായിട്ട് കാണുന്നു. യെഹെസ്കേൽ 1:13 നമ്മളിപ്പം വായിച്ച 1:13 യെഹെസ്കേൽ തന്നെ ആ തീയെ കുറിച്ച് വീണ്ടും പറയുന്നു, ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും, പിള്ളേരെ ദൈവം വരുന്ന വരവ് തീക്കാത്ത, അതിനുശേഷം തീക്കകത്ത് 4 ജീവികളുടെ നടുവിൽ വീണ്ടും എന്ത് ചെയ്യുക, തീയെ കത്തിക്കൊണ്ടിരിക്കുന്നു. Verse 13, ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ആ ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ തീ എന്തായിരുന്നു? തേജസ്സുള്ളതായിരുന്നു. ആ തീയിൽ നിന്നും എന്ത് പുറപ്പെട്ടു? മിന്നൽ പുറപ്പെട്ടു. ദൈവം വരുന്നത് കൊടുങ്കാറ്റിൽ, അതിന്റെ അകത്ത് ദൈവം കവർ ചെയ്തിരിക്കുക തീയിലാണ് വരുന്നത്. വരുന്ന സിംഹാസനത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ച തന്നെ തീയില. പക്ഷെ അത് വന്ന് നിന്ന ശേഷം ഇതിന്റെ അകത്തേക്ക് വീണ്ടും തീക്കകത്തേക്ക് നോക്കിയപ്പോൾ തീക്കകത്ത് 4 ജീവികൾ, അതിന് നടുവിൽ തീക്കനൽ, അതിന്റെ അകത്ത് നിന്ന് തീനാളങ്ങൾ പുറപ്പെടുന്നു, ആ തീനാളത്തിന് മിന്നൽ പുറപ്പെടുന്നു. See, this is the picture which Ezekiel got to see. അത് പിന്നീട് ഭക്തന്മാർ പല രീതിയിൽ എഴുതിയ ശേഷം അവർ പറയുകയാണ്, യഹോവ ദഹിപ്പിക്കുന്ന അഗ്നി, who will stand before the everlasting burning. പ്രിയുള്ളർ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ സിംഹാസനത്തോട് ചേർന്ന് പല സ്ഥലങ്ങളിൽ അവന്റെ പ്രത്യക്ഷതയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സുകളാണ്. ആ സിംഹാസനത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നത് നമുക്ക് ചിന്തിക്കാൻ മേലാത്ത കാര്യമാണ്. 4 വരുമ്പോൾ ഞാൻ സിംഹാസനത്തിന്റെ താഴേക്ക് വരിക, ഞാനതിനെ ഒന്ന് വളരെ മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിൽ പറയാം. ഒരു വിധാനമുണ്ട്, ഒരു വിധാനം. ഈ വിധാനം എന്താണ് എന്നത് സ്വച്ഛ സ്ഫടിക തുല്യമായ ഒരു വിധാനം. ആ വിധാനത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ കസേരയും ആ വിധാനത്തിന് താഴെ ദൈവത്തിന്റെ 4 ജീവികളും. നിങ്ങൾ എപ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 4 ജീവികൾ യഹോവയുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്നത് കെരൂബുകളാകുന്ന 4, ഓരോന്നിനും 4 മുഖമുള്ള 4 ജീവികളുടെ തലയുടെ മുകളിൽ ഒരു വിധാനം. വിധാനത്തിന് മുകളിലാണ് ദൈവം ഇരിക്കുന്നത്. ഇപ്പോൾ യെഹെസ്കേൽ പറയുന്ന മുഴുവൻ എന്താണെന്നറിയോ, ദൈവത്തെ കുറിച്ചല്ല പറയുന്നത്. യെഹെസ്കേൽ പറയുന്ന മുഴുവനും വിധാനത്തിന് കീഴെ നടക്കുന്ന ഒത്തിരി സംഭവങ്ങളെ കുറിച്ച്, സങ്കീർണമായ സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ തീയുണ്ട്, അവിടെ മേഘമുണ്ട്, അവിടെ തീക്കനലുണ്ട്, അവിടെ 4 മുഖങ്ങളുള്ള 4 ജീവികൾ 4 ഭാഗത്തേക്കും തിരിഞ്ഞിരിക്കുന്നു. അവയുടെ നടുവിൽ വീണ്ടും തീക്കനലും തീയും, അവിടെ നിന്ന് പുറപ്പെടുന്ന തീക്കാത്തുനിന്ന് വീണ്ടും മിന്നലും പുറപ്പെടുന്നു. അതിനടിയിൽ ചക്രം, ചക്രത്തിന്റെ പേര് ചുഴലി. ആ ചക്രത്തെ ദാനിയേൽ വിളിക്കുന്നത് എന്താണെന്നറിയോ, എന്താ? കത്തുന്ന തീ. ഇതെല്ലാം കൂടെ ഒന്ന് ആത്മാവ് നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ പ്രിയുള്ളവരെ, ഈ ഗ്ലോറി, ഈ മഹത്വം നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നിട്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലൂസ് പറയുന്നത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്നത്. ഈ ചിത്രങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4:4 ഇതിന്റെ മറ്റൊരു ചിത്രം തന്നെയാണ് യോഹന്നാൻ കാണുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 18, യെഹെസ്കേൽ 1, ദാനിയേൽ 7, റെവലേഷൻ 4, 4 ഭക്തന്മാരും കണ്ട കാഴ്ചകളെ എഴുതി വെച്ചാൽ ഇതിന്റെ അകത്ത് ഒന്നിനോടൊന്ന് അവർ ചേർന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയും ആദ്യം ഈ കാഴ്ച കാണുന്ന യെശയ്യാവ് അല്ലെങ്കിൽ ദാവീദും യോഹന്നാനും തമ്മിൽ ഏകദേശം 800 വർഷത്തിന്റെ പഴക്കമുണ്ട്. പക്ഷെ 800 വർഷം കഴിഞ്ഞപ്പോഴും തീ കെട്ടുപോയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം അവരും ഈ രണ്ടുപേരും കാണുമ്പോഴും തീയുണ്ട്, അവിടെ തീയുണ്ട്. There is fire and there is wind. ആ ജീവികളുണ്ട്, ജീവികളുണ്ട്, ജീവികളുടെ ചക്രമുണ്ട്. ചക്രത്തെ കണ്ണ് അവർ വീണ്ടും കാണുന്നു. യോഹന്നാൻ ഇടിമുഴക്കം കാണുന്നെങ്കിൽ അതേ ഇടിമുഴക്കം സങ്കീർത്തനം 18 ദാവീദ് കാണുന്നു. ഇടിമുഴക്കം തീർന്നിട്ടില്ല.
ഇത്രയൊക്കെ പറഞ്ഞ ശേഷം ഞാനാണോ ക്ഷീണിച്ചത്, നിങ്ങളാണോ ക്ഷീണിച്ചത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറെയൊക്കെ ഒന്ന് പിടികിട്ടി? ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ നടന്ന മറ്റൊരു സംഭവം കൂടെ, ഒരു വാക്ക്, യെഹെസ്കേൽ 1:24. നമ്മൾ യെഹെസ്കേൽ 1 വാക്കുകളാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1, കൊടുങ്കാറ്റ് എന്ന വേർഡ് ചിന്തിച്ചു. അതെവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു, മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ. മേഘം എന്നത് ചിന്തിച്ചു, തീ എന്നത് ചിന്തിച്ചു. ഇനിയും കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇടിമുഴക്കം. തണ്ടർ. എസ്കേൽ 1:24 ശബ്ദം വലിയ ശബ്ദമായിരുന്നു. ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതിനപ്പുറം അതിഭയങ്കര ശബ്ദമായിരുന്നു ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ പ്രത്യക്ഷത. ആ ശബ്ദത്തെ നമുക്ക് പല രീതിയിൽ നമുക്ക് വേദോസത്തിൽ കാണുന്നുണ്ട്. ഒന്ന് ഈ ചെരൂബിംസ്, അതായത് മലയാളത്തിൽ കെരൂബ്, ദൈവത്തിന്റെ സിംഹാസനത്തിലെ വിശുദ്ധിയുടെ കാവൽമാലാഹമാരായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഈ കെരൂബ്, അവരുടെ ചിറകുകൾ അവ അനക്കുമ്പോൾ, അതായത് ദൈവത്തിന്റെ സിംഹാസനം മൂവ് ചെയ്യുമ്പോൾ അവരുടെ ചിറകുകൾ അനങ്ങുമ്പോൾ അതിന്റെ ശബ്ദം വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും മഹാസൈന്യത്തിന്റെ ശബ്ദം പോലെയുമാണ്. അത് കേട്ടിട്ടാണ് യഗസ്കേൽ നിലത്ത് വീഴുന്നത്. ശബ്ദം താങ്ങാൻ തന്റെ കർണപുടത്തിന്റെ കപ്പാസിറ്റിക്കും അപ്പുറത്തുള്ള ഒരു ശബ്ദമാണ് ഈ ഈ ഈ കെരൂബുകളുടെ. പ്രിയമുള്ളൊരു കെരൂബ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ കഴിയാത്ത അപ്പുറം ശക്തിയുള്ള ഒരു ജീവിയാണ്. നമ്മൾ യെശയ്യാ പ്രവചനം 6 വായിക്കുന്നുണ്ട്, കെരൂബ് സറാഫുകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. സറാഫുകളുടെ ആ ചിറക് ഒന്ന് അനക്കിയപ്പോൾ മൊത്തം ദേവാലയവും അതിന്റെ ഉമ്മരപ്പടിയോ എല്ലാം എന്ത് ചെയ്തു? കുലുങ്ങി. കെരൂബിന്റെയും സറാഫിന്റെയും ഒരു ചിറകിന്റെ മൂവ്മെന്റ് കൊണ്ട് അതിഭയങ്കര ശബ്ദം പുറപ്പെടുവിക്കാൻ ആ ചിറകുകൾക്ക് കഴിയുമെങ്കിൽ ആ ശബ്ദത്തിന് മുമ്പിൽ ഭക്തന്മാർ വീണുപോയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നെയെന്നറിയോ, ദീസ് ഓൾ ഹാപ്പനിങ് അണ്ടർ ദ ത്രോൺ. മുകളിലോട്ട് വന്നിട്ടില്ല, സിംഹാസനത്തിന്റെ മുകളിലോട്ടൊന്നും വന്നിട്ടില്ല. അവിടെയാണ് കാഴ്ച അതിനേക്കാൾ ഗംഭീരം. അതിൽ ഒന്ന് ശബ്ദം, ദർ ഇസ് സൗണ്ട്. 1:24 യെഹെസ്കേൽ 1:24 23 തൊട്ട് വായി. വിധാനത്തിന്റെ കീഴെ, 1:23 തൊട്ട് വിധാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾക്ക് നേർക്ക് നേരെ വിടർന്നിരുന്നു. അതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈ രണ്ടുണ്ടായിരുന്നു. അടുത്ത വാക്യം, അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായി ഞാൻ കേട്ടു. യെഹെസ്കേൽ ഇത് കാണുമ്പോൾ അവൻ കേൾക്കുന്ന ഈ ശബ്ദം, ഇടിമുഴക്കം പോലുള്ള ശബ്ദം എവിടെ നിന്നാ വരുന്നറിയോ പ്രിയമുള്ളവരെ? ദൈവം ദൈവനാദം പുറപ്പെടുവിക്കുന്നു. പക്ഷേ വേർഎവർ പീപ്പിൾ വിറ്റ്നസ് ദ തണ്ടർ, ഇത് സിംഹാസനത്തിന്റെ അടിയിലെ മൂവ്മെന്റ്സ് ഇന്ന് സംഭവിക്കുന്ന വിങ്സ് ആർ മൂവിങ്, അവിടെയാണ് ഇടിമുഴക്കവും നാദവും പുറപ്പെടുന്നത്. ഭക്തന്മാരെല്ലാം ഇടിമുഴക്കം കേട്ടതായിട്ട് പറയുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്നത്? യെഹെസ്കേൽ 1 സിംഹാസനത്തിന്റെ അടിയിൽ നന്നാല് ചിറകുകളുള്ള, ഇവിടെ 4 ചിറകെന്നാ പറഞ്ഞത്, മറ്റൊരു സ്ഥലത്ത് നമ്മൾ 6 ചിറകെന്ന് വായിക്കുന്നുണ്ട്. അവരുടെ ചിറകുകൾ അവർ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, മറ്റേ രണ്ട് ചിറകുകൾ അവർ തമ്മിൽ ബന്ധിപ്പിച്ചൊരു കോട്ട പോലെ കെട്ടി നിൽക്കുക 4. ഈ ജീവികളുടെ ചിറകിന്റെ മൂവ്മെന്റിനെ കുറിച്ചാണ് നാം വായിച്ചത്. ആ ഒരു സ്മോൾ മൂവ്മെന്റിൽ പോലും നടക്കുന്നത് അതിസങ്കീർണമായ ശബ്ദമാണ്. അതിനെ പിന്നെ ഭക്തന്മാരെല്ലാം ചിന്തിക്കുന്ന എങ്ങനെയാണെന്നറിയോ? യഹോവയുടെ പ്രത്യക്ഷതയിൽ ഇടിമുഴക്കമുണ്ടായി. There is thunder. സങ്കീർത്തനം 18:13 വായിക്കാം. അവിടെയാണ് നാം ദാവീദ് കണ്ട ദർശനം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സങ്കീർത്തനം 18, ഈ യെഹെസ്കേലിന്റെ ദർശനം തന്നെ വീണ്ടും സങ്കീർത്തനക്കാരൻ അവിടെ കാണുന്നുണ്ട്. യഹോവ ആകാശത്തിൽ ഇടി മുഴക്കി. പ്രിയുള്ളവരെ, യഹോവ ആകാശത്തിൽ ഇടി മുഴക്കി എന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകുന്ന ഇടി അല്ല കേട്ടോ. നിങ്ങൾക്കറിയാതിരിക്കാം, ഇടി മുഴങ്ങുന്നത് ഈ മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതുകൊണ്ടാണ് ഇടി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പഞ്ഞി പോലുള്ള ഈ ക്ലൗഡ്, അതിന്റെ അകത്തുള്ള വാട്ടർ പാർട്ടിക്കിൾസ്, അത് അതിഭയങ്കരമായ കനമുള്ള വെയിറ്റ് ഉള്ള സാധനമാണ്. ഇത് കൂട്ടിയിടിച്ചുണ്ടാകുന്ന ശബ്ദമാണ് തണ്ടറായിട്ട് കാണുന്നത്. ഈ മേഘം 30,000 ഉയരത്തിലൊക്കെയാണ് ഇത് പറക്കുന്നത്. ആ മേഘമല്ല ദാവീദ് കാണുന്നത്, യഹോവയുടെ സിംഹാസനത്തിൽ നിന്ന് വരുന്ന ഇടിയാണ്. അതാണ് ദാവീദ് പറയുന്നത്, അവന്റെ യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ഈ നാദം യഹോവയുടെ പ്രത്യക്ഷതയുമായിട്ട് ബന്ധപ്പെട്ട് ദാവീദ് കാണുന്നു. ഇതേ നാദം യെഹെസ്കേൽ യഹോവയുടെ സിംഹാസനത്തിന്റെ കീഴിൽ ഈ കെരൂബുകളുടെ മൂവ്മെന്റിൽ ഇടിമുഴക്കത്തിന്റെ ശബ്ദം അവൻ കേൾക്കുന്നു. ഇനി നിങ്ങൾ പുറപ്പാട് ദിവസം 19:16 അവിടെ വീണ്ടും യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇടിമുഴക്കം ഉണ്ടായതായിട്ട് നാം വായിക്കുന്നു. അപ്പൊ ഇടിമുഴക്കം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടായ ഒരു 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 യാദൃശ്ചിക സംഭവമല്ല. ദൈവം അപ്പീർ ചെയ്യുന്നിടത്തൊക്കെ അവന്റെ മാനിഫെസ്റ്റേഷൻ, ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷനിൽ ചേർന്നു പോകുന്നതാണ് ഇടിമുഴക്കം. 19:16 പുറപ്പാട്, 3 ദിവസം നേരം വെളുത്തപ്പോൾ എന്താ സംഭവിച്ചേ? ഇടി മുഴക്കം. മിന്നൽ, പർവ്വതത്തിൽ കാർമേഘം, ഇടിമുഴക്കം. എബ്രായർ 12:18-19 വീണ്ടും നാം വായിക്കുന്നു. എബ്രായർ ഹീബ്രൂ ചാപ്റ്റർ 12:18-19 12:18-19 അവിടെയും യഹോവയുടെ പ്രത്യക്ഷതയിൽ സംഭവിച്ച കാര്യം, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനിയും ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ശരി, ഈ റെഫറൻസിലെല്ലാം there is voice, അസഹനീയമായ ശബ്ദം, ഇടിമുഴക്കത്തിന്റെ ശബ്ദം, നാദം പുറപ്പെടുന്നു, കരൂപുകളുടെ ചക്രം തിരിയുന്ന ശബ്ദം, അവയുടെ ചിറകുകളുടെ ആരവം വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാ. യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇടിമുഴക്കം, ഇടിമുഴക്കം. ഈ കാഴ്ചയെല്ലാം പഴയ നിയമ ഭക്തന്മാര് കണ്ട ശേഷം വെളിപ്പാട് പുസ്തകം 4:5 യഹോവയുടെ ദാസനായ യോഹന്നാൻ കർത്താവിന്റെ ആ മഹത്വം ദർശിച്ചപ്പോൾ അവൻ ആ ദർശനത്തിൽ അവൻ ആദ്യം അനുഭവിച്ചതും അത് തന്നെയായിരുന്നു. അതിന്റെ 4 വെളിപ്പാട് 4:5 സിംഹാസനത്തിൽ മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെട്ടു വന്നു. ശ്രദ്ധിക്ക് പ്രിയമുള്ളവരെ, സങ്കീർത്തനം 18 ദാവീദ് യഹോവയുടെ നാദത്തെ കുറിച്ച് പറയുന്നു അവന്റെ സന്നിധിയിൽ. പുറപ്പാട് 19 യഹോവ സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ ഇടിമുഴക്കത്തെ കുറിച്ച് പറയുന്നു. വീണ്ടും അതേ കാര്യം എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ, വലിയ ശബ്ദത്തിന് മുമ്പിലല്ലോ നിങ്ങൾ വന്നത് അല്ലല്ലോ വന്നത്, അന്ന് ആ ശബ്ദം കേട്ടവർ ഞങ്ങളോട് ഇനി ഒന്നും അരളി ചെയ്യരുത് എന്ന് പറഞ്ഞു. There also we hear the great voice. എഗസ്കേൽ കാണുമ്പോൾ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും മഹാസൈന്യത്തിന്റെ ആരവം പോലെയും യഹോവയുടെ സിംഹാസനത്തിന് അടിയിൽ നിന്നും കെരൂബുകൾ തിരിയുമ്പോൾ വലിയ ശബ്ദം പുറപ്പെടുന്നു. അതെല്ലാ ദർശനവും കണ്ട ശേഷം ഏകദേശം 800 ചില്ലുവാനും വർഷങ്ങൾക്ക് ശേഷം അതേ ദൈവത്തിന്റെ മഹത്വം യോഹന്നാൻ കാണുമ്പോൾ, യോഹന്നാൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നോക്കുമ്പോൾ എക്സാക്ട്ലി ഇടിമുഴക്കം താൻ അവിടെ കാണുന്നു. ദർ ഇസ് നോ ചേഞ്ച്. അതുകൊണ്ടാണ് 45 സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. കാരണം അവന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാണെങ്കിൽ അവന്റെ സിംഹാസനത്തോട് ചേർന്ന് നടക്കുന്ന എല്ലാ ഫംഗ്ഷൻസും എന്നേക്കുമുള്ളത് തന്നെയാണ്. വെളിപ്പാട് ദിവസത്തിലും അവൻ ഇടിമുഴക്കം കേൾക്കുന്നു. അപ്പൊ നാം 4 കാര്യങ്ങളാണ് കേട്ടോ: 1 കൊടുങ്കാറ്റ്, 2 മേഘം, 3 തീയ്, 4 സോറി കൊടുങ്കാറ്റ്, മേഘം, തീയ്, 4 ഇടിമുഴക്കം. 5 ഒരു വേർഡും കൂടെ നാം ചിന്തിച്ച ശേഷം ഈ ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് പിന്മാറാം. എഗസ്കേൽ 1:13 അവന്റെ പ്രത്യക്ഷതയിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ലൈറ്റ്നിങ്, മിന്നൽ. നിങ്ങൾക്ക് ആ വാക്യം കിട്ടിയോ? 1:13 ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളിടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളായിരുന്നു. ആ തീയിൽ നിന്നും എന്തു പുറപ്പെട്ടിരുന്നു? മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കാണുമ്പോൾ മിന്നൽ വന്നത് എവിടെ നിന്നാണെന്നറിയാവും? ദൈവസിംഹാസനത്തിന്റെ കീഴിലുള്ള കരൂപുകൾ നന്നാലും മുഖവുമായി ഇരിക്കുന്നതിന്റെ നടുവിൽ നിറഞ്ഞു കിടക്കുന്ന തീക്കനന്റെ അകത്തു നിന്നും വരുന്ന തീനാളത്തിന്റെ അറ്റത്തു നിന്നും പുറപ്പെടുന്നതാണ് മിന്നൽ എന്നാണ് രഹസ്യയിൽ കാണുന്നത്. ലൈറ്റ്നിങ്. ഇനി ഈ മിന്നല് കാണാനുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. 1:7 വാക്യത്തിൽ ഇവിടെ മിന്നൽ വരാനുള്ള സാധ്യത, അവയുടെ കാൽ, ഈ 4 ജീവികളുടെ കാൽ, അതായത് യഹോവയുടെ സിംഹാസനം വഹിച്ചു നിൽക്കുന്ന ഈ 4 ജീവികളുടെ കാലിന്റെ കാര്യം പറയുമ്പോൾ, അവരുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മിന്നിക്കൊണ്ടിരുന്നു. എപ്പോഴും മിന്നൽ പോലെ കരൂപുകളുടെ കാലിൽ താമ്രം, മിനുക്കിയ താമ്രം പോലെ ഇരിക്കുന്ന കരൂപുകളുടെ കാൽ, അത് ഇങ്ങനെ തിരിയുമ്പോൾ ഈ കാലിൽ നിന്ന് വരുന്ന എന്തായിരുന്നു? മിന്നലായിരുന്നു. There is lightning. അവയുടെ നടുവിൽ കിടക്കുന്ന തീക്കട്ടകൾക്കകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന തീനാളത്തിൽ നിന്നും എന്താ വരുന്നത്? ലൈറ്റ്നിങ്, മിന്നലാ വരുന്നത്, മിന്നലാ വരുന്നത്. ഇതേ മിന്നല് സങ്കീർത്തനത്തിൽ നാം വീണ്ടും ദാവീദ് തന്റെ ദർശനത്തിൽ ദാവീദ് കാണുന്നുണ്ട്. 18 സങ്കീർത്തനം 18 നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സങ്കീർത്തനം 18:14 അവൻ അസ്ത്രമേത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് മിന്നല്, പ്രിയുള്ളവരെ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന പോലെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു മിന്നലല്ല. 24 hours ആ തീനാളത്തിൽ നിന്ന് മിന്നൽ വന്നുകൊണ്ടിരിക്കുന്നു. യഹോവയുടെ സിംഹാസനത്തെ താങ്ങുന്ന ജീവികളുടെ കാല് താമ്രം പോലെ തിളങ്ങിയിട്ട് അത് മിന്നിക്കൊണ്ടിരുന്നു. സോ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് എന്താണ് ദൈവത്തിന്റെ സിംഹാസനത്തിന് കീഴിൽ നടക്കുന്ന സംഭവങ്ങൾ? പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. മനുഷ്യന് ചിന്തിക്കാൻ കഴിയത്തില്ല, ഭൂമിയിൽ ഇങ്ങനൊരു കാഴ്ച മനുഷ്യനെ കാണാൻ കഴിയത്തില്ല. ഒന്ന്, കെരൂബുകൾ എന്ന് പറഞ്ഞ ജീവി തന്നെ ഒരു പ്രത്യേക ജീവികളാണ്. ഓരോന്നിനും നന്നാല് മുഖങ്ങളുണ്ട്. അങ്ങനെ നാലെണ്ണത്തിനും നന്നാല് മുഖങ്ങളുണ്ട്. ഓരോ മുഖവും കഴുകന്റെ മുഖത്തോട് സദൃശ്യം, സിംഹമുഖത്തോട് സദൃശ്യം, മനുഷ്യ മുഖത്തോട് സദൃശ്യം, പിന്നെ കാളയുടെ മുഖത്തോട് സദൃശ്യം. ഇങ്ങനൊരു ജീവിയെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പം പിള്ളേര് കാണുന്ന കാർട്ടൂണിന്റെ അകത്ത് അന്യഗ്രഹ ജീവികൾ എന്ന് പറഞ്ഞു വരുന്ന ചില ഇതിന്റെ അകത്ത് നമുക്ക് അതിന്റെ ഏറെക്കറെ പതിപ്പ് കാണാം. ദാറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതങ്ങനെയല്ല. യഹോവയുടെ സിംഹാസനത്തിന് കീഴിൽ വിധാനം താങ്ങി പിടിച്ചിരിക്കുന്ന നാല് ജീവികളെ കുറിച്ച് അസംഖ്യയിൽ പറയുന്നത്. സോ ദേ വർ കാരിയിങ് ദ ത്രോൺ. അതുകൊണ്ടാണ് നമ്മൾ വേദോസ്തരം എല്ലാം വായിക്കുന്നത്, അവൻ കെരൂബുകളെ വാഹനമാക്കി വരുന്നു. പ്രിയമുള്ളവരെ, യഗസ്കൽ കാണുന്നതിന് മുമ്പ് സങ്കീർത്തനക്കാരൻ കണ്ടു കെരൂബുകൾ വിധാനം താങ്ങി പിടിച്ചിരിക്കുക, ആ വിധാനത്തിന്റെ മുകളിൽ ദൈവ സിംഹാസനം ഇട്ടിരിക്കുക. ഇത്രയും നേരം യഗസ്കൽ പറയുന്നത് കെരൂബ് വിധാനത്തിന് താഴെ നടന്ന ചക്രവും ബഹളവും തീക്കനലും പൊട്ടിത്തെറിയും ഇടിനാദവും കറക്കവും കണ്ണുകളും അവിടെ നിന്ന് മിന്നൽ വരുന്ന കാര്യങ്ങളും ഒക്കെയാ പറയുന്നത്. ഈ താങ്ങി പിടിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ വിശേഷമാ നമ്മളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്ന കാര്യം. ആമേൻ. അവന്റെ സന്നിധിയിൽ നിന്ന് മിന്നൽ പുറപ്പെടുന്നു. ദാവീദ് കണ്ടു, അത് തന്നെ യഗസ്കേലും കണ്ടു. ഹല്ലേലൂയ. ഈ മിന്നല് വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വേണേ ഇങ്ങനെ വേണേ പറഞ്ഞു ഒപ്പിക്കാമായിരുന്നു. അതൊക്കെ പഴയ നിയമത്തിൽ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ദൈവം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതേ സംഭവങ്ങൾ തന്നെ ആവർത്തിക്കുന്നു. കാരണം അവന്റെ സിംഹാസനം എന്നേക്കും ഒരുപോലെയുള്ളതാണ്. അഞ്ച്, വെളിപ്പാട് പുസ്തകം 4:5 സിംഹാസനത്തിൽ നിന്ന്, റെവലേഷൻ ചാപ്റ്റർ 4:5. അതൊരു പുതിയ നിയമവാക്യമായതുകൊണ്ട് നമുക്കത് വായിച്ചു പോകാം. സിംഹാസനത്തിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു? മിന്നലും നാദവും ഇടിമുഴക്കും. ഹല്ലേലൂയ. ഈ മിന്നൽ തന്നെ യഹസ്കേല് കണ്ടു. ദ എക്സാക്ട് ലൈറ്റ്നിംഗ് ആഫ്റ്റർ 750 or 800 years മിന്നൽ നിന്നിട്ടില്ല. മിന്നൽ നിന്നിട്ടില്ല. ആ തീയുടെ നാളത്തിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദർ ഇസ് ഇറ്റ്സ് നോട്ട് സീസ്. അത് കണ്ടിന്യൂസ് ആയിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന മിന്നലാ. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം വിഭാവന ചെയ്ത ശേഷം ഞാൻ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ ചെന്ന് നിൽക്കാൻ പോകുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മഹത്വം. കർത്താവ്, ഇവിടെ കഴിഞ്ഞ ഒരു 2 മുമ്പ് ബാംഗ്ലൂർ ഇടിവെട്ടി. നിങ്ങളൊക്കെ ഉറങ്ങുമായിരുന്നു എനിക്കറിയില്ല. രാത്രിയിലൊക്കെ ഒത്തിരി പേര് ബാംഗ്ലൂരിന്റെ ചരിത്രത്തിലെ വലിയൊരു ഇടിയായിട്ട് ആൾക്കാര് അത് വിശേഷിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ കേരളക്കാരെ സംബന്ധിച്ച് തട്ടുമ്പുറത്തെ തേങ്ങ ഇട്ട പോലെ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ അവിടെ ഇത് വലിയ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് നമുക്കിതൊരു പപ്പടം പൊളിച്ച പോലെ ഉള്ളൂ. പക്ഷേ അത് തന്നെ മുഴുവൻ ബാംഗ്ലൂർ നിവാസികളെയും പേടിപ്പിച്ചു. ആൾക്കാർ ഉറങ്ങിയില്ല, പിള്ളേരെല്ലാം ഭയപ്പെട്ടു പോയി. അനേകരുടെ ഉറക്കം കെടുത്തിയതാ. പക്ഷെ അതൊരു ചെറിയ ലെവലിലുള്ളതായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സിംഹാസനത്തിലെ ഇടിമുഴക്കം, പ്രിയമുള്ളവരെ, ഈ ക്ലൗഡ്സ് കൂട്ടിയിടിക്കുന്ന ഇടിമുഴക്കമല്ല, അത് കെരൂബുകളുടെ തിരിച്ചിലും അതിന്റെ നടുവിൽ കത്തുന്ന തീയുടെ തീനാളത്തു നിന്നും പുറപ്പെടുന്ന മിന്നലാണ്. ദാറ്റ് ഈസ് ഫോർ എവർ. ദാറ്റ് ഈസ് 24 hours. അതിനു മുമ്പിൽ നിൽക്കുന്ന ഭക്തന്മാരെ കുറിച്ച് എല്ലാം പറഞ്ഞിരിക്കുന്നത് ശക്തിയില്ലായിരുന്നു, മരിച്ചവനെ പോലെയായിരുന്നു, മരിച്ചു കിടന്നു എന്നൊക്കെയാണ്. പിന്നീട് ദൈവം വന്ന് അവരെല്ലാം എഴുന്നേൽപ്പിച്ചു. ഇങ്ങനൊരു സിംഹാസനത്തെ കാണാനും അവിടെ വാഴാനും അതിന് മുമ്പിൽ ഇരിക്കാനും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നാം. ഞാൻ ആ ഭാഗത്ത് വരുന്നുണ്ട്. ആ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു കയറിയത് എങ്ങനെയാണെന്നും എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിങ്ങൾക്ക് വരം തരുമെന്നും പറയുമ്പോൾ നിങ്ങൾ പോയി ഇരിക്കാൻ ദൈവം ഒരിക്കലും സിംഹാസനത്തിന് അടിയിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഉറഞ്ഞറിയണം. മുകളിലത്തെ കാര്യം ഇവിടെ ചെന്ന് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. But something very interesting things are happening under the throne where you are going to be seated with the Christ. അപ്പോൾ നിങ്ങൾ ആരാധനയുള്ളവരായി തീരും. അപ്പോൾ നിങ്ങൾ വീഴും. അപ്പോൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ യു വിൽ നോട്ട് കണ്ടിന്യൂ സിറ്റിംഗ് ഓൺ ദ ചെയർ. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ വീണിട്ട് നിങ്ങൾ പറയും, ദൈവമേ, ആ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, വരുവീൻ, വണങ്ങി നമസ്കരിപ്പീൻ. ഹല്ലേലൂയ. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് യഹോവയെ മഹത്വപ്പെടുത്തുവീൻ. വരുവീൻ, വണങ്ങി നമസ്കരിപ്പീൻ. പ്രിയുള്ളവരെ, ആരാധിക്കാൻ നിങ്ങൾ ഹൃദയത്തിൽ മനസ്സുള്ളവരാണെങ്കിൽ സങ്കീർത്തനക്കാരന്റെ ഭാഷ കടമെടുത്ത് വേണം ആരാധിക്കാൻ. സങ്കീർത്തനക്കാരനാണ് സങ്കീർത്തനത്തിനുള്ള ആരാധനയുടെ ലാംഗ്വേജ് വെളിപ്പെട്ടിരിക്കുന്നത്. വരിക, വണങ്ങി നമസ്കരിക്കുക, വിശേഷ വസ്ത്രാലങ്കാരത്തോടെ അവനെ സ്തുതിക്കുക, തപ്പോടും കിന്നരത്തോടും കൂടെ സ്തുതിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വകരമായ ദർശനം വ്യക്തിപരമായി കണ്ടിട്ട് ഒരു കഥകടച്ച ഒറ്റയ്ക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ നിലയിൽ ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഹൗ മെനി ഓഫ് യു ഡാൻസ്? ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങൾ എത്ര പേര് ഡാൻസ് കളിച്ചിട്ടുണ്ട്? എത്ര പേര് നെടുമ്പാട് വീണിട്ടുണ്ട്? എത്ര പേര് കമന്ന് വീണിട്ടുണ്ട്? എത്ര പേര് കുമ്പിട്ടിട്ടുണ്ട്? എത്ര പേര് കരഞ്ഞിട്ടുണ്ട്? എത്ര പേര് നിലവിളിച്ചിട്ടുണ്ട്? എത്ര പേർ അവരുടെ ഹൃദയത്തെ ആത്മാവിനെ ദൈവസന്നിധി പങ്കുവച്ചിട്ട് മരിച്ചവനെ പോലെ കിടന്നിട്ടുണ്ട്? ഇഫ് യു സീ ദ റിയൽ എക്സാക്ട് ഗ്ലോറി ഓഫ് ഗോഡ്, യു വിൽ എക്സ്പീരിയൻസ് ദീസ് തിങ്സ്. ബിക്കോസ് there is wind, there is cloud, there is fire, there is thunder, there is lightning. Amen. Hallelujah. മിന്നൽ അവന്റെ സന്നിധിയിൽ നിന്നും പുറപ്പെടുന്നു. യെഹെസ്കേൽ പ്രവാചകനും ഒന്നാമത്തെ നാലാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും വരും. അത് പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിക്കും. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നും, ചാപ്റ്റർ 1:4 നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്യം, ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. ആ കാഴ്ചയിൽ താൻ അതിനെ അവലോകനം ചെയ്യുമ്പോൾ അവൻ അതിനെ മറ്റൊരു കാര്യമാണ് ഇതിനകത്ത് വെളിപ്പെടുത്തുന്നത്, അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലൊക്കെ അത് ഞാൻ കുറെ നേരമൊക്കെ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എനിക്ക് അത്ര പിടി കിട്ടിയില്ല. കാരണം ഞാൻ ഈ കൈകാര്യം ചെയ്തിട്ടുള്ള മെറ്റലുകളൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാക്സിമം മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഗോൾഡാ. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ ഈ ഡേക്സ് ബൈബിൾ വായിച്ചു, നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിച്ച ശേഷം കൺകോർഡൻസ് ബൈബിളൊക്കെ ഉപയോഗിച്ചാൽ കുറെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ദർ ഇസ് എൻ എലോയിഷ് സബ്സ്റ്റൻസ് എന്ന് എഴുതിയിരിക്കുന്നത്, ജുവൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു എലോയിഷ് സബ്സ്റ്റൻസ്. തീക്കകത്ത് എന്ത് കണ്ടെന്നാ പറയുന്നത്? ഒരു വലിയ പ്രകാശവും പ്രകാശത്തിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും. ഈ ശുക്ലസ്വർണം പോലുള്ള കാഴ്ചക്കകത്ത് പിന്നീട് ഈ മനുഷ്യൻ യഹോവയുടെ സിംഹാസനവും അതിന്റെ താഴെയുള്ള സെറ്റപ്പും അതിന്റെ മുകളിലുള്ള സെറ്റപ്പും അതിന്റെ ചുറ്റുമുള്ള സെറ്റപ്പും ആ പ്ലാറ്റ്ഫോമും അതിന്റെ ചക്രവും അതിന്റെ കണ്ണും ഇതെല്ലാം കാണുന്നത് ഈ ശുക്ലസ്വർണം പോലുള്ള കാഴ്ചക്കകത്താ. അതിന്റെ അകത്താ ദൈവത്തിന്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു വേർഡൂടെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ചുറ്റും എന്തുണ്ടായിരുന്നു? ഒരു പ്രകാശം. ദർ ഇസ് ലൈറ്റ്. യഹോവ പ്രത്യക്ഷപ്പെട്ടിടത്തൊക്കെ പ്രകാശത്തെ കുറിച്ച് പറയുന്നു. സങ്കീർത്തനം 104:102 അവൻ വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. വസ്ത്രം എടുത്ത് അണിയുന്നത് പോലെ യഹോവ പ്രകാശത്തെ ധരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പ്രത്യക്ഷതയിൽ എന്താണ് കാണുന്നത്? പ്രകാശം. ദർ ഇസ് ബിഗ് ലൈറ്റ്. 27:28 1 തന്നെ, അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ലസ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. എല്ലാം വ്യാഖ്യാനിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ വേർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു, കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുടെ ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. തീ വീട്, കൊടുങ്കാറ്റ് വീട്, മേഘം വീട്, തണ്ടർ വീട്, ലൈറ്റ്നിങ് വീട്, ഇതിന്റെ എല്ലാം ചുറ്റും ഒരു പ്രകാശ വലയം ഈ മനുഷ്യൻ കാണുക. ആ പ്രകാശത്തെ എങ്ങനെ കണ്ടു? ഒരു മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ കണ്ടു. ഹി സോ ആസ് എ റെയിൻബോ. ആ റെയിൻബോയുടെ കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകം 4:4 ഒരു പച്ച മരതക വില്ല് പോലെയുള്ള ഒരു കാഴ്ച യോഹന്നാൻ എവിടെ കാണുന്നു? ദൈവത്തിന്റെ സിംഹാസനത്തിൽ. പ്രിയമുള്ളവരെ, യോഹന്നാൻ കണ്ടപ്പോൾ ഒരു പച്ച മരതക വില്ല് പോലെ കണ്ടതും യെഹെസ്കേല് യഹോവയുടെ മുമ്പിലുള്ള പ്രകാശം ഒരു വില്ല് പോലെ കണ്ടതും ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് സങ്കീർത്തനക്കാരനെ കാണുന്നത്. അവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ദാവീദ് 18:18 അതാണല്ലോ നമ്മൾ ആധികാരികമായിട്ട് പഠിക്കാൻ ഉപയോഗിച്ച ഒരധ്യായം. 18:12 എഴുതിയിരിക്കുന്നു, അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കലും അവന്റെ മേഘങ്ങളിൽ കൂടെ പൊഴിഞ്ഞു. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേലും വെളിപ്പാട് പുസ്തകവും ദാനിയേലും സങ്കീർത്തനക്കാരൻ ദാവീദും ഒരുപോലെ അവന്റെ പ്രകാശത്തെ സംബന്ധിച്ച് പറയുന്നു, അവന്റെ സന്നിധിയിൽ നിന്നും പ്രകാശം, അവന്റെ മുമ്പിലുള്ള പ്രകാശം. There is light. There is light. ഇനിയും തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കണ്ട. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. ഓ ഹല്ലേലൂയ, അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ. ഇവരെല്ലാം ഒരു കാര്യം തന്നെയാ കാണുന്നത്, ഒരു കാര്യം തന്നെയാ. യോഹന്നാൻ ഒന്ന് യോഹന്നാൻ 1:5 പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഹല്ലേലൂയ. യാക്കോബ് 1:17, അവൻ വെളിച്ചങ്ങളുടെ, ഹീസ് എ ഫാദർ ഓഫ് ഓൾ ലൈറ്റ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വെളിച്ചങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും നക്ഷത്ര മണ്ഡലങ്ങളിലുള്ളതുമായ മുഴുവനും ലൈറ്റ് സോഴ്സിന്റെ അപ്പനാണവൻ. അപ്പനാ. ഹല്ലേലൂയ. ഒരു ഒരു പ്രകാശരശ്മി സഞ്ചരിക്കുന്ന സ്പീഡ് 186,000 മൈൽ സ്പീഡിൽ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നു. അത് കിലോമീറ്റർ ആക്കിയാൽ 300,000 കിലോമീറ്റർ സ്പീഡിൽ പ്രകാശം സഞ്ചരിക്കുന്നു. പ്രകാശത്തിന്റെ പ്രത്യേകത ശൂന്യതയിൽ, വാക്വത്തിൽ പ്രകാശം സഞ്ചരിക്കും, സൗണ്ട് വാക്വത്തിൽ സഞ്ചരിക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ എന്താ പറയുന്നേ, ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് സൂര്യനിൽ നടക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ സൂര്യനിലെ വെളിച്ചം കേൾക്കാൻ പറ്റും. കാരണം വാക്വത്തിൽ കൂടെ, ശൂന്യതയിൽ കൂടെ ശബ്ദം പാസ് ചെയ്യത്തില്ല. അതുകൊണ്ട് സൂര്യനിലെ ശബ്ദം കേൾക്കുന്നില്ല, സൂര്യനിൽ തീ എരിയുന്ന ശബ്ദം കേൾക്കുന്നില്ല, സൂര്യനിൽ നിന്നുള്ള വെളിച്ചം കേൾക്കുന്നു. കാരണം വാക്വത്തിലൂടെ വെളിച്ചം കടക്കുന്നു, ശൂന്യതയിലൂടെ വെളിച്ചം പോകുന്നു. നക്ഷത്ര സമൂഹത്തിൽ നിന്നുള്ള വെളിച്ചം നിങ്ങളുടെ കണ്ണിൽ വരാൻ കാരണം വാക്കുമായിരിക്കുന്നതിലൂടെയും വെളിച്ചം പാസ് ചെയ്യുന്നുണ്ടാ. എന്നാൽ അതേ നക്ഷത്രത്തിലുള്ള ശബ്ദം കേൾക്കാത്തത് അവിടെ ശബ്ദമില്ലാത്തതുകൊണ്ടല്ല, ശബ്ദത്തിന് വാക്കത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാ. ബൈബിൾ പറയുന്നു, അവൻ വെളിച്ചങ്ങളുടെ പിതാവാണെന്നും അവനിൽ യാതൊരു ഇരുട്ടുമില്ലെന്നും അവൻ എല്ലാ ലൈറ്റ് സോഴ്സിന്റെ അപ്പനാണെന്ന് പറയുമ്പോൾ അവന്റെ സ്പീഡ് 300,000 കിലോമീറ്റർ അല്ല പ്രിയമുള്ളവരെ, അവന്റെ സ്പീഡ് അവൻ എല്ലായിടത്തും ഒരേ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്ന സ്പീഡുള്ള ഹല്ലേലൂയ ലൈറ്റാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവന്റെ സിംഹാസനം പ്രകാശപൂരിതമാണ്. ഇത്രയൊക്കെയുള്ള പ്രിയമുള്ളവരെ, പാവപ്പെട്ടവനായ എനിക്ക് ഇത് സംബന്ധിച്ചൊക്കെ വെളിപ്പെടുത്തി തരാൻ, പറഞ്ഞു തരാനുള്ള കപ്പാസിറ്റി, ഇത് മുഴുവനും ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും വന്ന കാര്യങ്ങളാണ്. സിംഹാസനത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ. ഇടി, മിന്നൽ, നാദം, അതിഭയങ്കര ശബ്ദം, പ്രകാശം, കത്തുന്ന തീ, മേഘം, കൊടുങ്കാറ്റ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കൊടുങ്കാറ്റും തീയും മേഘവും നാദവും ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നും താഴേക്ക് വരികയാണെങ്കിൽ ഒരു ഭക്തൻ അതിന്റെ മുമ്പ് നിൽക്കാൻ കഴിയുമോ? ഇല്ല. ഭക്തനായ യെഹെസ്കേൽ 28 വാക്യത്തിൽ പറയുന്നത് എന്താണ്? അത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യെഹെസ്കേൽ 1:28. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു, സംസാരിക്കുന്ന ഒരുത്തന്റെ ശബ്ദവും ഞാൻ കേട്ടു. പ്രിയമുള്ളവരെ, ആ അധ്യായത്തിന്റെ മറ്റു ഭാഗങ്ങൾ മറ്റൊരവസരമുള്ളപ്പോൾ ചിന്തിക്കാം. അതിൽ നടക്കുന്ന മറ്റ് ഒത്തിരി സംഭവങ്ങൾ ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് അണ്ടർ ദ ത്രോൺ. ലോട്ട് ഓഫ് മൂവ്മെന്റ്സ് ആർ ടേക്കിംഗ് പ്ലേസ്. നമുക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ ജീവികൾ 4 മിന്നൽ പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല അത് എന്താ സംഭവിക്കുന്നത്. ഒരു മിന്നൽ പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡ് എത്രയാ? ആ സ്പീഡിൽ ഈ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് റിവേഴ്സ് ഗിയർ ഇല്ലെന്നാണ് അതിന് പറയുന്നത്. അത് മുമ്പോട്ട് പോകുന്നുള്ളൂ. അത് മുമ്പോട്ട് പോകത്തക്ക വണ്ണം ഒരു ചക്രത്തിന്റെ അകത്ത് മറ്റൊരു ചക്രമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യം, മൊത്തത്തിൽ അവിടെ തീയ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ വെളി തീയ, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അകത്ത് ജീവികളുടെ നടുവിൽ തീയ, അവിടെ നിന്ന് തീനാളത്തിന് മിന്നലും പുറപ്പെടുന്നു. ഈ കോലാഹലങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഈ ജീവികൾ അതിഭയങ്കര സ്പീഡിൽ മിന്നല് പോലെ പായുന്നെന്നാ പറയുന്നത്. യെഹെസ്കേലിന്റെ അകത്ത് നമ്മൾ വായിക്കുന്നു, ഇപ്പൊ വായിച്ച വാക്യത്തിന്റെ അകത്തുണ്ട്. ഇതെല്ലാം കൂടെ എന്തോ പ്രതിഭാസമാണ് പ്രിയമുള്ളവര്. ഇത്രയും വലിയൊരു പ്രതിഭാസം എന്തിനു നടക്കുന്നു? കാരണം ഇതിന്റെ മുകളിൽ ഇരിക്കുന്നവൻ അതിനേക്കാൾ ശ്രേഷ്ഠനായതുകൊണ്ടാ. അവന്റെ കസേരക്കടിയിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നടന്നാലേ അവന്റെ കസേരയ്ക്ക് ഒരു ഗ്ലോറിയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഈ ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ വിചാരിക്കുന്നതെന്നറിയോ, ഈ കല്യാണത്തിനൊക്കെ ചെറുക്കനും പെണ്ണിനും ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊണ്ടുവരത്തില്ലേ? അതുപോലെ ഒരെണ്ണത്തിന്റെ ഒരു വലിയ പതിപ്പായിട്ടാ. മാനുഷരീതി ചിന്തിച്ച് ഞാൻ എഗസ്കേല് വായിച്ച ശേഷം ഞാൻ അത് മാറ്റിവെച്ചിട്ട് കർത്താവെ നിന്റെ കസേരയ്ക്ക് കീഴിൽ നടക്കുന്ന സംഭവങ്ങൾ വായിച്ചാൽ നിന്നെ കുറിച്ചുള്ള മഹത്വം വർണ്ണിക്കാൻ കഴിയത്തില്ല. അതിന് മുകളിലേക്ക് വരുമ്പോൾ ചില ക്രിസ്റ്റൽ ക്ലിയർ ആയ ചില മെറ്റൽസിന്റെ ഒക്കെ പേര് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ശരീരം വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്കത് സിംഹാസനത്തിന് മുകളിലുള്ള കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കാം. അതിനുശേഷം പിന്നീട് ദാനിയേലും എഗസ്കേലും വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും ദാവീദും ഒരുമിച്ച് ചേർന്ന് മിഖായാവ് എന്ന് പറഞ്ഞ പ്രവാചകനും കൂടെ ചേർന്ന് ഒരുമിച്ച് പറയുന്നുണ്ട് സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന ഒരു കോമൺ ആയ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. സോ വെൻ യു റീഡ് ദിസ് ഓൾ റെഫറൻസ് ടുഗദർ, ഒരു പിക്ചർ, ആത്മാവ് നിങ്ങൾക്ക് തരുന്ന ഒരു പിക്ചർ, ബുദ്ധിയിൽ നിങ്ങൾക്ക് താങ്ങിക്കൊണ്ട് നടക്കാൻ കഴിയത്തില്ല ഈ പിക്ചർ. കാരണം ഇത്രയും നേരം പറഞ്ഞത് ചിലപ്പം ഇപ്പൊ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും. പക്ഷെ റീഡ് ഇറ്റ്, എഗസ്കേല് വീണ്ടും വായിക്കുക, എഗസ്കേല് വീണ്ടും വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ കർത്താവിന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട നടക്കുക. കൊണ്ട നടന്നിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കണം. അപ്പോഴാണ് ഇത് കണ്ട ഭക്തന്മാരാ നമുക്ക്. ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു ഈ സങ്കീർത്തനത്തിൽ ദാവീദൊക്കെ ഈ ആരാധിക്കാൻ പറയുമ്പോൾ ഇത് കണ്ടിട്ട എനിക്ക് ഈ സാംസ് 18 ഒരു വെളിപ്പാടിന്റെ സങ്കീർത്തനമായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ സാംസ് 18 അബ്സലൂട്ട്ലി ഹി സോ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എഗസ്കേൽ കേബാർ നദി തീരത്ത് കണ്ടതിന് മുമ്പ് താൻ കണ്ടിട്ട് പറയാ തീ പുറപ്പെടുന്നു, ഇടിമുഴക്കം അവന്റെ സന്നിധിയിലുണ്ട്, ഇതെല്ലാം ഈ മനുഷ്യൻ. എന്നിട്ടാണ് ദാവീദ് പറയുന്നത് വരുവീൻ യഹോവയെ വണങ്ങി നമസ്കരിക്കും, തപ്പോടും കിന്നരത്തോടും കൂടെ അവിടെ സ്തുതിപ്പിൻ. വെറുതെ ഒരു പാട്ടെഴുതുകയല്ലായിരുന്നു പ്രിയുള്ളവരെ, അവരെല്ലാം ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് ദൈവത്തെ വാഴ്ത്തുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവിന്റെ നാമത്തെ, ആ ശ്രേഷ്ഠമായ നാമത്തെ. ഹല്ലേലൂയ. പത്രോസ് തന്റെ 2 പത്രോസിൽ 2-ാം അധ്യായത്തിൽ ആ മറുമലയിലെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്നും ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. അന്ന് അവർ കേട്ട ശബ്ദത്തെ കുറിച്ച് പത്രോസ് പറയുന്നത് അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്നുമുള്ള ഒരു മഹാശബ്ദമാണ്. പ്രിയുള്ളവരെ, അവന്റെ ശബ്ദം കേട്ടവർക്ക് ആ ശബ്ദത്തെ കുറിച്ച് പറയാൻ കഴിയുന്നത് അത് അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്നുള്ള ശബ്ദമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ സിംഹാസനത്തിന്റെ അടിയിലെ ചക്രം കണ്ട വ്യക്തിക്ക് ആ ചക്രത്തെ കുറിച്ച് പറയുന്നത് അത് കത്തുന്ന തീ പോലെയാണെന്നാണ് അവന് പറയാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. അവൻ ഇറങ്ങിയ മലയെ കണ്ടവര് പറയുന്നത് മല മുഴുവനും തീ കത്തുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി എന്നാണ്. ഹല്ലേലൂയ. അവന്റെ സിംഹാസനത്തിന്റെ കീഴിലുള്ള കെരൂബുകളുടെ ചിറകടിയുടെ ശബ്ദം കേട്ടവർ പറയുന്നത് അത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഞങ്ങൾക്ക് തോന്നി, മഹാസൈന്യത്തിന്റെ ആരവം പോലെ ഞങ്ങൾക്ക് തോന്നി എന്നാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സിംഹാസനം ഇത്രയും മഹത്വമുള്ളതാണെങ്കിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന നമ്മുടെ ദൈവം എത്ര മഹത്വമുള്ളവനാണ്. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.